നാമം മഹത്വപ്പെടുമാറാകട്ടെ. മീറ്റിംഗിൽ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ കർത്തദാസൻ, ദൈവവചനത്തെ സ്നേഹിച്ച് ദൈവസ്ഥാനത്തിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയ കർത്തശുശ്രൂഷകന്മാർ, സഹോദരി സഹോദരങ്ങൾ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സ്തോത്രം. നിങ്ങളോടുകൂടെ ഈ രണ്ട് ദിവസം ഈ ആത്മീയ കൂട്ടായ്മയ്ക്ക് കർത്താവ് തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. ഇങ്ങനെ യോഗങ്ങൾ ക്രമീകരിക്കുകയും ഈ യോഗങ്ങളിൽ ശുശ്രൂഷിക്കാനായി എന്നെ ക്ഷണിച്ച് അവസരമൊരുക്കിത്തരികയും ചെയ്ത ദൈവസഭയോടും, വിശേഷാൽ കർത്താവിൻ്റെ ദാസൻ സഭയുടെ ചുമതലക്കാരായ മറ്റ് ബഹുമാന്യരായ സഹോദരങ്ങൾ, നിങ്ങളോടെല്ലാവരോടും വിശേഷാൽ ദൈവനാമത്തിലുള്ള എൻ്റെ നന്ദിയും വന്ദനവും ഈ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. സ്തോത്രം. മാത്രമല്ല, ഈ ദിവസങ്ങളിൽ യോഗാനന്തരം പ്രിയഭവനങ്ങളിലൊക്കെ പോയി അവരുടെ സ്നേഹവും അവരുടെ സൽക്കാരങ്ങളും അവരുടെ ശുശ്രൂഷകളൊക്കെ സ്വീകരിക്കുവാൻ കർത്താവ് അവസരം തന്നു. ആ പ്രിയമുള്ളവരോട് പ്രത്യേകാൽ എൻ്റെ വന്ദനങ്ങൾ അറിയിക്കുന്നു. ദൈവം അവർക്ക് ധാരാളമായ പ്രതിഫലങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. മൂന്നാം പ്രാവശ്യമാണ് ഞാനിപ്പോൾ കുവൈറ്റിൽ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്ന 2006 കർത്താവ് ഈ 7 നല്ലവനായി എന്നെ പരിപാലിച്ചു. കർത്താവിൻ്റെ എല്ലാ കൃപകൾക്കും കരുണകൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ കൺവെൻഷനാണ് വന്നത്. ഇതുവരെയും ദൈവകൃപയിലായിരിക്കാൻ കർത്താവിനെ സഹായിച്ചു. ആരോഗ്യത്തോടെ ഇരിക്കാൻ കർത്താവ് കൃപ നൽകി. കർത്താവിൻ്റെ മടങ്ങിയൊരു വൈകിയാൽ 22 ഞാൻ മടങ്ങിപ്പോകുന്നത്. അതുവരെ പിന്നെയും ഒത്തിരി തിരക്കായി ചില യോഗങ്ങളിൽ ശുശ്രൂഷിക്കാനുണ്ട്. കർത്താവിൻ്റെ കൃപ അടിയൻ്റെ മേലുണ്ടാകേണ്ടതിനായും ആരോഗ്യത്തോടെ കർത്താവ് സൂക്ഷിക്കേണ്ടതിനായും നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥന ഞാൻ ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവരാം. ഇന്നലെ കുറച്ച് ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ചോദിച്ചിരുന്നു, ഇന്ന് ആരും ഒന്നും ചോദിച്ചിട്ടില്ല. ഒരു ചെറിയൊരു ചോദ്യം, അത് ഇതുമായിട്ട് വലിയ ബന്ധമുള്ളതുമല്ല, എങ്കിലും പറയാം. രണ്ട് കാരണങ്ങളാൽ ചോദ്യങ്ങൾ ഉണ്ടാകാതിരിക്കാം. ഒന്ന്, പറഞ്ഞതെല്ലാം മനസ്സിലായി, സമ്മതിക്കുന്നു, അപ്പോൾ പിന്നെ ചോദ്യമില്ലല്ലോ. സ്തോത്രം. പക്ഷെ വേറൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് എനിക്കൊരു മനസ്സിൽ പേടി. പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, ഇങ്ങനെന്താ പറയുന്നു. ആ ശരി, ഞങ്ങൾ വരുന്നു, സഭയുടെ യോഗമല്ലേ, അവധിയുമാണ്, വന്നേക്കാം. അങ്ങനെ അല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. സ്തോത്രം. ഞാൻ നിങ്ങളോട് ആവർത്തിച്ചോർപ്പിക്കുന്ന പോലെ, ന്യായമായി എന്തെങ്കിലും വിയോജിപ്പ് വിശദീകരണം ആവശ്യമായിട്ടുള്ളത് കൊണ്ട് ഉണ്ടെങ്കിൽ അതുപോലും പറയാൻ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ വലിയൊരു ഫോർമൽ നിലയിലല്ല എൻ്റെ സഹോദരങ്ങളോട് ശുശ്രൂഷയിൽ ഇടപെടാറുള്ളത്. വളരെ ഇൻഫോർമലായിട്ട്, വളരെ ഫ്രണ്ട്ലി ആയിട്ട്. നമ്മുടെ കൂടിയൊരു എല്ലാം ഫെലോഷിപ്പല്ലേ, കൂട്ടായ്മയല്ലേ. സ്തോത്രം. കൂട്ടിനേക്കാൾ കൂടി ഒരു അവസ്ഥയല്ലേ, ഒരു നിലയല്ലേ കൂട്ടായ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ യോഗങ്ങളിൽ ആ ഹൃദയം തുറന്നുള്ള ബന്ധം കർത്താവ് നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നിങ്ങളോട് എനിക്ക് അങ്ങനെ ഒരു ബന്ധമാണ് എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നോടും അങ്ങനെ ഞാൻ വിശ്വസിക്കട്ടെ. സ്തോത്രം. തുടർന്നും കർത്താവിന് മടങ്ങിയൊരു വൈകിയാൽ ഞാൻ പിന്നെയും നാട്ടിലേക്ക് പോയി കഴിഞ്ഞും തിരക്കായി യാത്രയും ശുശ്രൂഷകളും ഏർപ്പെടുവാൻ കർത്താവ് അവസരം തരുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് പിൻബലമായിരിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് 2 തന്നിട്ടുണ്ട്. ഒരാൾ മൂത്ത മോളെ കുടുംബിനിയാണ്, മോനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കുടുംബമായി ഓർക്കണം. എൻ്റെ ഭാര്യ കോട്ടയത്തെ ബൈബിൾ സൊസൈറ്റി ഓഫീസിൽ ഒരു ജോലി ചെയ്യുന്നു. സ്തോത്രം. അങ്ങനെ കർത്താവിൻ്റെ വേദിയിൽ എല്ലാ നിലയിലുമായിരിക്കും കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. സ്തോത്രം. വെൽ, ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, ഈ ഭവന പ്രതിഷ്ഠയൊക്കെ നടത്തുമ്പോഴേ നമ്മളെ ഈ പാലുകാച്ച് പരിപാടിയൊക്കെ പരിപാടി അതൊരു ചടങ്ങ് പോലെ നമ്മൾ ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ച് എന്താ എൻ്റെ അഭിപ്രായം എന്നാണ് ചോദിച്ചേക്കുന്നത്. സഹോദരങ്ങളെ, നമുക്ക് ഒരു ഹൈന്ദവമായ ഒരു പശ്ചാത്തലം നമ്മുടെയൊക്കെ മനസ്സിൻ്റെ മനസ്സിലുണ്ട്, ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ഈ എത്ര എന്ന് പറഞ്ഞാലും ഇറങ്ങുന്നുണ്ടെ ഒരു ഇത് ശകുനം ചെറുപ്രായ കൊച്ചുപിള്ളാർക്കൊക്കെ പിന്നെ ഇപ്പോൾ അതങ്ങ് മാറി, അവർ വിദേശങ്ങളിലൊക്കെ ജനിച്ചു വളർന്നവരായുണ്ട്. നമുക്കൊരു ഹൈന്ദവ പശ്ചാത്തലം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ദോഷമല്ലാത്തതൊക്കെ നമുക്ക് പിന്തുടർന്നിൽ തെറ്റില്ല. നമ്മുടെ നാടിന് നല്ലൊരു സംസ്കാരമുണ്ട്. മുതിർന്നവരെ ബഹുമാനിക്കുക, മാതാപിതാക്കന്മാരെ ആദരിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, പരോപകാരം ഇത്യാദിയൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ നല്ല വശങ്ങളാണ്. അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം. എന്നാൽ ജാതീയ ആരാധനയുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മൾ തീർച്ചയായും ദൈവമക്കളായതുകൊണ്ട് ഒഴിവാക്കണം. ജാതീയ ആരാധനയുമായി ബന്ധപ്പെട്ടത് ഈ ഭവനപ്രതിഷ്ഠയുടെ സമയത്ത് ഹൈന്ദവ ആചാരപ്രകാരം പാല് തിളപ്പിച്ച് അതിങ്ങനെ തുളച്ചും മറിഞ്ഞ് പോകണം. മറിഞ്ഞ് കഴിഞ്ഞ് ഒരു തവിയെടുത്ത് പിന്നെ അടുപ്പിലോട്ടൊക്കെ ഒഴിച്ച് അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊക്കെ ഈ ജാതീയമായ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അതൊന്നും ചെയ്യരുത്. എന്നാൽ ഒരു വീട് കയറി താമസിക്കുന്നവരനെ ആദ്യം അടുപ്പിലൊന്ന് തീ കത്തിക്കുന്നതല്ലേ, അതൊരു സന്തോഷമല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യണ്ടേ, ചുമ്മാ തീ അരിച്ചാൽ മതിയോ, എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്യണ്ടേ. അപ്പോൾ എന്നാ വേണം, അന്നേരം എന്നാ ചെയ്യേണ്ടത്? ഏതായാലും നമ്മൾ ആദ്യം ഈ ലോകത്തിലോട്ട് ജനിക്കുമ്പോൾ തന്നെ ആദ്യം കഴിക്കുന്ന ആഹാരം തന്നെ സ്തോത്രം ഒന്ന് പാകപ്പെടുത്തി കഴിക്കുന്നതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. അതുകൊണ്ട് ഒന്ന് തീ കത്തിക്കുമ്പോൾ, ആദ്യം തീ കത്തിക്കുമ്പോൾ ഒരിച്ചിരി പാലതിനെ മോളി വെച്ചൊന്ന് തിളപ്പിച്ചോ എന്നുള്ളത് കൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. അത് യോഗ്യമായൊരു കാര്യം തന്നെയാണ് നമുക്ക് പറയാം. എന്നാൽ ഈ ജാതികൾ ചെയ്യുന്ന പോലെയുള്ള ആ ചടങ്ങിലേക്കൊന്നും അത് പോകരുത്. മാത്രമല്ല, ആ പാലെടുത്തുകൊണ്ട് ആദ്യം വലിയ കാർന്നോർക്ക് കൊടുത്ത്, അല്ലെങ്കിൽ ആ പാലെടുത്തുകൊണ്ട് വന്ന് പല പാത്രങ്ങൾ ഒഴിച്ചിട്ട് പാസ്റ്റർ അതിനുമേൽ പ്രത്യേകിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിച്ച് ഇനി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊന്നുമുള്ള ചടങ്ങുകളിലേക്ക് നമ്മൾ തരം താഴരുത്. സ്തോത്രം. അത് ജാതീയമായ നിലയിലേക്ക് പോവുകയാണ്. സ്തോത്രം. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. വെൽ, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇന്ന് യോഗം കഴിയുമ്പോൾ രണ്ട് മിനിറ്റ് ഒന്ന് ചോദിക്കുന്ന എനിക്ക് സന്തോഷമായിരിക്കും. സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞ് നിർത്തിയ ഭാഗത്ത് നിന്ന് ഇന്ന് തുടരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവസഭയുടെ ന്യായവിധിയെക്കുറിച്ചാണ് ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞത്. ബേമ ന്യായാസനത്തെങ്കിലെ ന്യായവിധി. ഒടുവിൽ പറഞ്ഞു നിർത്തിയ ആശയം മനസ്സിലുണ്ടെന്ന് കരുതുന്നു. ലോകത്തെ ദൈവം നീതിയിൽ വിധിക്കുമ്പോൾ, വെള്ള സിംഹാസനത്തെങ്കിൽ വിധിക്കുമ്പോൾ, ദൈവസഭയെ ന്യായം വിധിക്കുന്നത് ബേമ ന്യായാസനത്തിൽ ഇരുന്നു കൊണ്ടാണെന്നാണ് തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത്. ബേമ ന്യായാസനം, ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതിൽ ഒരു ചെറിയ അർത്ഥമുണ്ട്. ബേമ എന്നാൽ റോമൻ ചക്രവർത്തി ഇരുന്നിരുന്ന ഒരു പ്രത്യേക ന്യായാസനമാണ് ഞാൻ വിശദീകരിച്ചു. അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ബേമ ന്യായാസനത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. അതിൽ വെള്ളയും നീലയും മാർബിൾ പുറംചട്ടയിൽ ഹംസധൂളിയും മറ്റും പാകി പാഡ് ചെയ്ത് മനോഹരമായി ഉണ്ടാക്കുന്ന ഒരു ഇരിപ്പിടം, ഒരു ന്യായാസനമാണത്. സ്തോത്രം. അത് ദൈവം നമ്മോട് ഇടപെടുന്ന ഇടപെടലിൻ്റെ രീതിയെ അത് ഓർപ്പിക്കുന്നു. വെള്ള സിംഹാസനം നീതിയിൽ ലോകത്തെ വിധിക്കുമ്പോൾ തൻ്റെ സഭയ്ക്ക് പ്രതിഫലം കൊടുക്കുവാനായിരിക്കുന്ന ന്യായാസനം കൃപയുടെ പ്രതീകമായ നീലയും വെള്ളയും നീതിയോടെ, അപ്പോൾ തന്നെ കൃപയോടെയാണ് ദൈവം നമ്മെ ന്യായം വിധിക്കാൻ പോകുന്നത്. നീതിയോടെ ദൈവം നമ്മളെ വിധിക്കാനാണെങ്കിൽ എന്നാ കിട്ടാനാണ്? നമുക്ക് ഒന്നും കാര്യമായിട്ട് കിട്ടാനില്ല. എങ്കിലും തൻ്റെ കൃപയിൽ ദൈവം നമ്മെ ന്യായം വിധിച്ച് ഏറിയ പ്രതിഫലങ്ങൾ നമുക്ക് നൽകും എന്നുള്ളത് തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയ്ക്കായി സന്തോഷത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വെൽ, അങ്ങനെ പ്രതിഫലങ്ങൾ പ്രാപിക്കുന്നു. പ്രതിഫലങ്ങളെക്കുറിച്ചും ഞാൻ സൂചിപ്പിച്ചു. അഞ്ച് വിധ കിരീടങ്ങൾ തേജസ്സാണ്. ലെയർ അപ്പോൺ ലെയർ ഓഫ് ഡിവൈൻ ഗ്ലോറി. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. സഹോദരങ്ങളെ, ഈ ആയുസിൽ ഇവിടെ വെച്ച് പൂർണ്ണത പ്രാപിക്കുവാൻ കഴിയുകയില്ല. ഈ ആയുസിൽ ഇവിടെ വെച്ച് അങ്ങനെ ചിലർ പഠിപ്പിക്കുന്നുണ്ട്. പൂർണ്ണത പ്രാപിക്കണം, തികവുണ്ടാകണം, അങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾ. എന്നാൽ വേദപുസ്തകം അങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നില്ല. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് എന്നുള്ള വാക്യം എടുത്തിട്ടാണ് ചിലർ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നു. ദ പ്രോസസ് കണ്ടിന്യൂസ്. പ്രബോധിപ്പിക്കുകയും പിന്നെ അതുപോലെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആ ശുശ്രൂഷ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇവിടെ വെച്ച് നാം പൂർണ്ണത പ്രാപിക്കുന്നില്ല. രക്ഷാപൂർത്തി കർത്താവിൻ്റെ വരവിങ്കലാണ്. നമുക്കറിയാം രക്ഷയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം. നീതീകരണത്തിൽ ആത്മാവിൻ്റെ വീണ്ടെടുപ്പാണ് നടക്കുന്നത്. വിശുദ്ധീകരണത്തിൽ ദേഹിയുടെ വീണ്ടെടുപ്പ് ക്രമാനുഗതമായി നടന്നുകൊണ്ടിരിക്കുന്നു. ദേഹിയുടെ വീണ്ടെടുപ്പ് അത് ക്രമാനുഗതമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. തേജസ്കരണത്തിൽ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം പ്രാപിക്കുന്നു. ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. സ്തോത്രം. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ ഈ മണ്ണാങ്കട്ട വീണ്ടെടുക്കപ്പെടുമെന്നല്ല അതിൻ്റെ അർത്ഥം. മരിക്കുമ്പോൾ ഈ മണ്ണാങ്കട്ട ഭൂമിയിലോട്ട് കൊണ്ടൊന്നും കുഴിച്ചിടുകയാണ്. അത് മണ്ണോട് മണ്ണ് ചേർന്ന് പോകും. എന്നാൽ കർത്താവിൻ്റെ കാഹളധ്വനിയുടെ സമയത്ത് ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർ, ആ ജീവിച്ചിരിക്കുന്ന വിശുദ്ധന്മാർക്ക് ഈ മൺമയമായത് ഉടനെ തന്നെ വിൺമയമാകും. ഈ മർത്യമായത് അമർത്യത്വത്തെ ധരിക്കും. സ്തോത്രം. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന വചനം പോൽ നിവൃത്തിയാകും. സ്തോത്രം. അപ്പോൾ അതാണ് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം എന്ന് പറയുന്നത്. പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യന്റെ ശരീരം തേജസ്സിനാൽ ഉടുപ്പിക്കപ്പെട്ടിരുന്നു. ആദമിന്റെ ഹവയുടെയും ശരീരം തേജസ്സായിരുന്നു, വേറെ വസ്ത്രം ആവശ്യമില്ലായിരുന്നു. തേജസ്സിനാൽ ഉടുപ്പിക്കപ്പെട്ടവരായിരുന്നവർ ആ നിലയിലേക്കും അതിനേക്കാൾ ഏറിയ ഒരു പദവിയിലേക്കുമാണ് ദൈവമക്കൾ തേജസ്കരണത്തിൽ രൂപാന്തരപ്പെടുന്നത്. കർത്താവിനെ പോലെ നാം രൂപാന്തരം പ്രാപിക്കും. സ്തോത്രം. മാത്രമല്ല എല്ലാവരും യൗവനയുക്തരായിട്ടായിരിക്കും. കർത്താവ് നല്ല യൗവനത്തിലാണ് ക്രൂശിക്കപ്പെട്ടത്. അതുപോലെ എല്ലാവരും യൗവനയുക്തരായിട്ടാണ്. സ്തോത്രം. ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കർത്താവിന്റെ കാഹളധ്വനിയെങ്കിൽ രൂപാന്തരം പ്രാപിക്കുന്നതെന്ന് തിരുവെഴുത്തിൽ നമുക്ക് മനസ്സിലാക്കാം. വാക്യങ്ങളൊന്ന് വായിച്ചു. സ്തോത്രം. യെശയ്യാവിന്റെ പുസ്തകം 26-ാം അധ്യായം. യെശയ്യാവിന്റെ പുസ്തകം 26-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങൾ.
നിന്റെ മൃതന്മാർ ജീവിക്കും,
വായിച്ചോളൂ.
എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും,
വായിച്ചോളൂ.
പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന ഘോഷിപ്പീൻ,
വായിച്ചോളൂ.
നിന്റെ മഞ്ഞ പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു, ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ,
വായിച്ചോളൂ.
എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക, ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക.
വളരെ നന്ദി. സ്തോത്രം. കണ്ടോ, എന്റെ ശവം, നിന്റെ ഭൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും, പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പ്, നിന്റെ മഞ്ഞ പ്രഭാതത്തിലെ മഞ്ഞുപോലെ ഇരിക്കും. വിശുദ്ധ തിരുവെഴുത്തിൽ ആത്മാവിനെ സൂചിപ്പിക്കാൻ രണ്ട് സാദൃശ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് മഞ്ഞ്, രണ്ട് കാറ്റ്. മഞ്ഞും കാറ്റുമാണ്. മഞ്ഞ് പ്രഭാതത്തിലെ മഞ്ഞുപോലെ ഇരിക്കുന്ന ആത്മശരീരികളായി വിരുത്തു. 110-ാം സങ്കീർത്തനം 3-ാം വാക്യം കൊടുത്ത് വായിച്ച് 110:3 വായിച്ചോളൂ.
നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാ ദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടെ ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരും.
ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് ആരാ വരുന്നേ?
യുവാക്കളായ
മഞ്ഞ്, പ്രഭാതത്തിലെ മഞ്ഞ് പോലെ. നിശയോ പറയുമ്പോൾ സ്തോത്രം. സങ്കീർത്തനത്തിൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു യുവാക്കളായ മഞ്ഞ്. സ്തോത്രം. ശ്രദ്ധിക്കണേ, 110 വയസ്സുള്ള ഒരു അപ്പച്ചൻ ഭക്തനാ ജീവിച്ചു, കണ്ണും കാണാൻ മേല, ചെവിയും കേൾക്കാൻ മേല, രുചിയില്ല, ഒന്നുമില്ല, കൂനിപ്പിടച്ച് പാവം. അയ്യോ, ഒരിക്കലും അങ്ങനെ ഒരു അപ്പച്ചൻ, ഇച്ചിരി പ്രാധിക്കത്തിരുന്ന ഒരു അപ്പച്ചൻ പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, എനിക്ക് വേണ്ടി സുഖം പ്രാപിക്കാനും ആരോഗ്യം പ്രാപിക്കാനും ഒന്നുമല്ല പ്രാർത്ഥന, വിശ്രമത്തിന് വിളിക്കാൻ മതിന്നേ, മതി, മടുത്തു, എന്നാ ജീവിതമായത്, നിങ്ങളെപ്പോലും കണ്ടാലറിയില്ല ഇങ്ങനെ. അപ്പോൾ നോക്കണേ, അങ്ങനെ ആ ശരീരത്തിലാണ് അദ്ദേഹം മടങ്ങി വരുന്നതെങ്കിലോ, വാവ്, എന്തോ സങ്കടമായിരിക്കും. ആ ശരീരത്തിൽ അദ്ദേഹം മടങ്ങി വരികയില്ല. അദ്ദേഹം മടങ്ങി വരുമ്പോൾ, ഉയർത്തു നിൽക്കുമ്പോൾ യൗവനയുക്തനായി, യൗവനയുക്തനായിട്ടായിരിക്കും അദ്ദേഹം മടങ്ങി വരുന്നത്. കർത്താവിനെ പോലെ യൗവനയുക്തനായി അദ്ദേഹം മടങ്ങി വരും. സ്തോത്രം. മാത്രമല്ല തിരിച്ചും കൊച്ചു കുഞ്ഞുങ്ങൾ ഉയർത്തു നിൽക്കുമ്പോൾ അവർ യൗവനക്കാരായിട്ടായിരിക്കും ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. യൗവനക്കാരായിട്ടായിരിക്കും ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. അപ്പോൾ അടുത്തൊരു ചോദ്യം ചില ചോദിക്കാറുണ്ട്, അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമോ? അങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നത് ഇന്നിപ്പോൾ നമ്മൾ പരസ്പരം തിരിച്ചറിയുന്നത് നമ്മുടെ വൈകല്യങ്ങൾ നിമിത്തമാണ്. വൈകല്യങ്ങൾ കൊണ്ട് മീൻസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് കൊണ്ടായിരിക്കും. ചിലപ്പോൾ എന്നെ നിങ്ങൾ തിരിച്ചറിയാൻ സാധ്യതയുള്ളത് എൻ്റെ പതറിയ ശബ്ദമോ എൻ്റെ ഉന്തിയ പല്ലോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും വൈകൃതങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് എന്നെ തിരിച്ചറിയാൻ കഴിയുന്നത്. വേറൊരാളിനെ തിരിച്ചറിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കോങ്കണ്ണോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടായിരിക്കും. വൈകല്യങ്ങൾ കൊണ്ടായിരിക്കും, വൈകൃതങ്ങൾ കൊണ്ടായിരിക്കും. എന്നാൽ അതൊന്നുമില്ലാതിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ തിരിച്ചറിയും? നമ്മുടെ ബുദ്ധിയുടെ അറിവിൻ്റെ പരിധി മാറും, ഉൾക്കാഴ്ചയുടെ പരിധി മാറും. ഉൾക്കാഴ്ചയുടെ പരിധി മാറുന്നത് കൊണ്ട് ഇന്നാരിന്നാരാണെന്നുള്ളത് വ്യക്തമായി നമുക്ക് ബോധ്യപ്പെടുകയായിരിക്കും. സ്തോത്രം. നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചറിയാനും കഴിയും. ഹല്ലേലൂയ. ആട്ടെ, അങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്ന നിലയിൽ ദൈവം നമ്മെ ആ ഒരു മണ്ഡലത്തിലേക്ക് അങ്ങ് ഉയർത്തുകയാണ്. അപ്പോൾ യൗവനയുക്തരായി കർത്താവിനെ പോലെ നാം രൂപാന്തരം പ്രാപിച്ചാണ് ബേമാന്യായാസനത്തേക്ക് നിൽക്കുന്നത്. ആ ബേമാന്യായാസനത്തേക്ക് പ്രതിഫലം പ്രാപിക്കുമ്പോൾ പിന്നെയും നോക്കണേ തേജസ്സിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പിന്നെയും തേജസ്സിൻ്റെ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഞാൻ ഇന്നലെ ഓർപ്പിച്ചതാണ് എൻ്റെ ഓർമ്മ. നോക്കണേ, ഏറെ തേജസ് ലഭിച്ചവന് ഉത്കൃഷ്ടതാബോധവും, തേജസ് അല്പം കുറഞ്ഞു പോയവന് അവനൊരു അപകർഷതാബോധവും ഉണ്ടാവുകയില്ല. സ്തോത്രം. പ്രിയമുള്ളവരെ, ഈ ആയുസ്സിൽ നം കർത്താവിന് വേണ്ടി എങ്ങനെ നിൽക്കുന്നു, നമ്മളെ മനോഭാവം, ഇതെല്ലാം കർത്താവ് ഓർക്കും. കർത്താവിനെ സാക്ഷിക്കുന്നതിലൊക്കെ നമ്മൾ ധൈര്യമുള്ളവരായിരിക്കണം. സ്തോത്രം. പ്രിയദൈവ മക്കളെ, നിസ്സാരമായ കാര്യം കൊണ്ടൊന്നും നിത്യജീവിതത്തിൽ കടക്കുമെന്ന് നമ്മൾ വ്യാമോഹിക്കരുത്. ഇപ്പൊ പറഞ്ഞു, ഒന്നുകൂടെ പറയാം, നിസ്സാരമായ കാര്യങ്ങൾ കൊണ്ട് നിത്യജീവനിൽ കടക്കുമെന്ന് നമ്മൾ വ്യാമോഹിക്കരുത്. സ്തോത്രം. കർത്താവ് ജീവനേക്കാളേറെ അവിടുത്തെ സ്നേഹിക്കുന്ന ഒരു മണവാട്ടിയെ ചേർക്കാനാണ് വരുന്നത്. ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു മണവാട്ടി. ലൂക്കോസിന് സുവിശേഷം 14:25 വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കിത് കാണാൻ കഴിയും. സ്തോത്രം. ഏറിയ പുരുഷ വേറെ പലയിടത്തും ഉണ്ട്, എടുത്തെങ്കിലും വായിച്ചേരെ.
ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത്, എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല.
കേട്ടോ. സ്തോത്രം. ഏറിയ പുരുഷാരം കർത്താവിനോട് പോകുമ്പോൾ തിരിഞ്ഞവിടെ ഒരു കാര്യം, എൻ്റെ അടുത്ത് വന്നാൽ, നിങ്ങളെൻ്റെ അടുത്ത് വന്നാൽ, അത് ഇംഗ്ലീഷിലെ പോലെയാണ് ഗ്രീക്കിലും പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യം ആ പകയ്ക്കണം എന്നുള്ളത് ആദ്യം പറഞ്ഞാൽ പിന്നെ ലിസ്റ്റ് പറയുന്നത്. അപ്പോൾ ഇവരെയൊക്കെ പായിക്കണം. ആരെയൊക്കെ? ഒന്ന്, അപ്പനെ. ആ, അത് ശരിയാ, സമ്മതിച്ചു. അമ്മയെ സമ്മതിച്ചു. സഹോദരനെ, ഓ ഈസി. സഹോദരിയെ, വേരി ഈസി. അത് കഴിയുമ്പോഴാ ഭാര്യയെ. എന്നാത്? എന്നാലും ഗുരു അങ്ങനെ പറയല്ലേ, അങ്ങ് ചെയ്യാം, അങ്ങനെ പറയുന്നല്ലേ. മക്കളെ, എൻ്റെ ഗുരു, കുഞ്ഞുങ്ങളുടെ കാര്യം. എന്നാലും അങ്ങനെ പറയല്ലേ, ചെയ്യാം. അടുത്തതല്ലേ ഭയങ്കരം, സ്വന്തം ജീവനെയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. ജീവനെ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ അത്രയും ജീവനെ സ്നേഹിക്കാൻ പാടില്ല. കർത്താവിനെ സ്നേഹിക്കുന്ന അത്രയും ഈ ലോകത്തിൽ വേറെ ഒന്നിനെയും ആരെയും സ്നേഹിക്കാൻ പാടില്ല. ജീവനേക്കാളേറെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു മണവാട്ടിയെ ചേർക്കാൻ കർത്താവ് വരുന്നെങ്കിൽ, സ്തോത്രം, ഈ ലോകത്തിൻ്റെ ആ വഴികളെ നമുക്ക് വെറുക്കാനും ഉപേക്ഷിക്കാനും കഴിയുന്നില്ലെങ്കിൽ എത്രയധികം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ഒന്നും കൂടെ ഒന്ന് വ്യക്തമാക്കിക്കോട്ടെ. നിങ്ങൾ നോർത്ത് വയ്ക്കിയ സഹോദരങ്ങളെ, അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് നിത്യജീവിൽ കടക്കാൻ കഴിയുകയില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സ്ഥലം ഇരിക്കുമ്പോൾ നമുക്കത് സ്വസ്ഥതയും സ്വൈര്യതയും ആയിരിക്കുകയുമില്ല. ഉദാഹരണം, ഞാനിപ്പോൾ വെറും സങ്കല്പമാണ് കേട്ടോ, വെറും സങ്കല്പം. ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ കാഹളം തുടിച്ചു, ഞാൻ കർത്താവിൻ്റെ സ്ഥലം ചേർക്കപ്പെട്ടു. ഞാൻ കർത്താവിൻ്റെ സ്ഥലം ചേർക്കപ്പെടുമ്പോൾ ആദ്യത്തെ ആ വലിയ എക്സിലറേഷനോ എക്സൈറ്റ്മെൻറ്റോ എന്തെങ്കിലുമൊക്കെ പറയാം, ഓ എന്താ എക്സ്റ്റസി, അതെ, ഓ വലിയ ആനന്ദം, ആ എന്തോ ഒരു സന്തോഷമായിരിക്കും. അതങ്ങോട്ട് കഴിഞ്ഞാൽ ഉടനെ സ്വാഭാവികമായിട്ട് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് ഞാൻ ഒന്ന് നോക്കും. ഭാര്യയും കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ, അവരവിടെ ഇല്ലെന്ന് വന്നാൽ, തീർച്ചയായിട്ടും അവരോട് ഉണ്ടാക്കിട്ടോ, എന്നാൽ അവരവിടെ ഇല്ലെന്ന് വന്നാൽ എന്തൊരു വേദനയായിരിക്കും. മനസ്സിലായില്ലേ? എന്തൊരു വേദനയായിരിക്കും. അങ്ങനെയുള്ളവരെല്ലാം, എല്ലാവർക്കും ആരെങ്കിലുമൊക്കെ അവിടെ ഇല്ലാതെ വരും. അവരുടെ അടുത്ത അവസ്ഥ ഓർക്കുമ്പോൾ സ്വർഗത്തിൽ കൂട്ട കരച്ചൽ ഉണ്ടാകാൻ സാധ്യതയില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതിനുള്ള സാധ്യതയുണ്ട് സഹോദരങ്ങളെ. സ്തോത്രം. അങ്ങനെ ഉണ്ടാകുകയില്ല. ആരൊക്കെ അവിടെ ഇല്ലെന്നുള്ളത് നമുക്ക് പ്രശ്നമായിരിക്കില്ല, കർത്താവ് അവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് പ്രശ്നം. സ്തോത്രം. ബാക്കി എല്ലാവരെയും കർത്താവിനേക്കാൾ താഴെയുള്ള രണ്ടാം സ്ഥാനത്തേക്ക് അങ്ങ് തള്ളി മാറ്റി. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ജഡ രക്ത സംബന്ധമായ ബന്ധങ്ങൾ അവിടെ ഉണ്ടാകില്ല. ഞാൻ ആദ്യത്തെ ദിവസം നിങ്ങളോട് പറഞ്ഞു, ഇവിടെ വെച്ച് ആ ഡീറ്റാച്ച്മെന്റ് ആരംഭിക്കണം, പഴയതിനെ മരിക്കണം. ഒരുത്തൻ ക്രിസ്തുവിനെ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞു പോയി, ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ഓർക്കുന്നുണ്ടേ? ഓർക്കുന്നുണ്ടേ? ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. സ്തോത്രം. ആ നിലയിൽ ആ സെൻസ് ഓഫ് ഡിറ്റാച്ച്മെന്റ് ഷുഡ് സ്റ്റാർട്ട് ഔട്ട് ഫ്രം സ്റ്റാർട്ട് ഔട്ട് ഹിയർ ഇറ്റ് സെൽഫ്. ഇവിടെ തന്നെ തുടങ്ങുന്ന അത് അവിടുത്തേക്ക്, അതൊരു കൾമിനേഷനിലേക്ക് അവിടെ ആകുന്നു എന്നുള്ളതേ ഉള്ളൂ. സ്തോത്രം. സൗരങ്ങളെ, ലോകത്തെയും അതിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലോകത്തിൻ്റെ വഴികളിലേക്ക് നമ്മൾ തിരിയരുത്. നമ്മൾ ദൈവമക്കളാണെന്ന് ഏത് നിലയിൽ നോക്കിയാലും, ഏത് സാഹചര്യത്തിൽ വന്നാലും നമ്മൾ അറിയണം. നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് നമ്മുടെ നടപ്പും ഉടുപ്പും നമ്മുടെ രീതികളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളൊക്കെ കണ്ടാൽ നമ്മൾ വിശേഷമുള്ളവരാണെന്ന് അറിയണം. സ്തോത്രം. നമ്മൾ വിശുദ്ധിയിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം. ആ ഡീറ്റാച്ച്മെന്റ് ലോകത്തോടാദ്യം, സ്തോത്രം. പിന്നെ ഇവൻ രക്തബന്ധങ്ങളോട് പോലും, അടുത്ത സ്വന്തം ജീവനോടുള്ള ആ അറ്റാച്ച്മെന്റ് പോലും മാറണമെന്നൊക്കെ പറഞ്ഞാൽ ലോകത്തോടുള്ള അറ്റാച്ച്മെന്റ് എത്രയധികം മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. നമുക്ക് എങ്ങനെയുണ്ട്?
സ്തോത്രം.
മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണോ നമുക്ക് പ്രധാനം? കർത്താവ് നമ്മളെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണോ നമുക്ക് പ്രധാനം? സ്തോത്രം. മറ്റുള്ളവർ നമുക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് ആണോ, കർത്താവ് നമുക്ക് തരുന്ന സർട്ടിഫിക്കറ്റ് ആണോ പ്രധാനം? കർത്താവിൻ്റെ സ്തോത്രം. പ്രസാദത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന നിലയിലേക്ക് നമ്മൾ രൂപാന്തരം പ്രാപിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ പറഞ്ഞു പോയത് നേരം പോകും, ഉണങ്ങി വന്നോട്ടെ. സ്തോത്രം. അപ്പോൾ നമ്മൾ നമ്മുടെ മനോഭാവങ്ങൾക്ക്, നമ്മുടെ അവസ്ഥയ്ക്ക് ഇതെല്ലാം അനുസരിച്ച് സെൻസ് ഓഫ് ഡിറ്റാച്ച്മെൻറ്റ് ഇതെല്ലാം പരിഗണിച്ചായിരിക്കും പ്രതിഫലങ്ങൾ വ്യത്യാസമാകും. സ്തോത്രം. എന്നാൽ ഇതെല്ലാം കൂടെ കൂടി അനുയോജ്യമായൊരു മണവാട്ടിയായി, കേൾക്കണേ, അനുയോജ്യമായൊരു മണവാട്ടിയായി മണവാളിനോടൊപ്പം നമ്മൾ അവിടെ ആകുകയും ആകും. ആ സമയത്ത് ഈ ഭൂമിയിൽ ഇവിടെ സൈമൾട്ടേനിയസ് ആയിട്ട് ഇവിടെ പീഡനകാലമായിരിക്കും, മഹാപീഡാകാലം. ഈ മഹാപീഡാകാലവും ഞാൻ ആദ്യത്തെ ദിവസങ്ങളിൽ ഓർപ്പിച്ചതുപോലെ അതും നാച്ചുറൽ ജസ്റ്റിസിന്റെ ലെവലിലുള്ളതാണ്. അതും നാച്ചുറൽ ജസ്റ്റിസിന്റെ ലെവലിലുള്ളതാണ്. സ്തോത്രം. വായിച്ചാട്ട് പ്രവർത്തി, സോറി, വെളിപ്പാട് പുസ്തകം 16 അഞ്ചും ആറും വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 16 അഞ്ചും ആറും വാക്യങ്ങൾ.
അപ്പോൾ ജലാധിപതിയായ ദൂതൻ ഇവണ്ണം പറയുന്നത് ഞാൻ കേട്ടു, ഇരിക്കുന്നവനും ഇരുന്നവനുമായി പരിശുദ്ധനായുള്ളവേ, നീ ഇങ്ങനെ ന്യായം വിധിച്ചത് കൊണ്ട് നീതിമാനാകുന്നു. വിശുദ്ധന്മാരുടെയും പ്രവാചകന്മാരുടെയും രക്തം അവർ ചിന്തിച്ചത് കൊണ്ട് നീ അവർക്ക് രക്തം കുടിപ്പാൻ കൊടുത്തു, അതിനവർ യോഗ്യർ തന്നെ. ഔവണ്ണം യാഗപീഠവും അതേ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ ന്യായവിധികൾ സത്യവും നീതിയുള്ളവായ എന്ന് പറയുന്നത് ഞാൻ കേട്ടു.
വളരെ നന്ദി. ശ്രദ്ധിച്ചാട്ട്. അപ്പോൾ അതും ഒരു ലെവലിലാ. ഏത് ലെവലിലാ? നാച്ചുറൽ ജസ്റ്റിസിന്റെ ലെവലിലാ. സ്തോത്രം. പ്രവാചകന്മാരുടെ രക്തം ചിന്തിച്ചത് കൊണ്ട് രക്തം കുടിക്കാൻ കൊടുത്തു. സ്തോത്രം. അവരതിന് യോഗ്യരാണ്. അതും നാച്ചുറൽ ജസ്റ്റിസിന്റെ ലെവലിലേ ആകുന്നുള്ളൂ. അങ്ങനെ പീഡനകാലത്ത് നിഗ്രഹിക്കപ്പെടുന്നവർ, കൊല്ലപ്പെടുന്നവർക്ക് പിന്നെയും അന്ത്യന്യായവിധിയിൽ ന്യായവിധിയുണ്ട്. സ്തോത്രം. അവിടെ കൊണ്ടു തീർന്നില്ല. അവർക്ക് പിന്നെയും അന്ത്യന്യായവിധിയിൽ ന്യായവിധി ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. സ്തോത്രം. മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കട്ടെ. അപ്പം നമ്മളവിടെ പ്രതിഫലം പ്രാപിക്കുമ്പോൾ ഇവിടെ ന്യായവിധിയുടെ ഒരു ചെറിയ ഒരു ഭാഗം നടന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. പീഡനകാലത്തിൻ്റെ ന്യായവിധി നടന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. 7 വർഷമാകുമ്പോൾ അതിൻ്റെ ഒടുവിൽ കർത്താവ് തൻ്റെ വിശുദ്ധ സഭയും ഭൂമിയിലേക്ക് എഴുന്നള്ളി വരും. ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ ഈ ഭൂമിയിൽ അതിനോടകം ഒരു ലോകൈക ഭരണ സംവിധാനം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കും. സ്തോത്രം. അല്പം വാക്കുകൾ കൂടി പുറകോട്ട് പോയി പറഞ്ഞെങ്കിൽ ചിലപ്പോൾ വചനത്തിൽ വലിയ നിശ്ചയമില്ലാത്ത ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് ചില വാക്കുകൾ കൂടെ പറയുന്നു. ശ്രദ്ധിക്കണേ. സഭ ഇവിടെ നിന്ന് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഈ ലോകത്തിലെ എല്ലാ സ്ഥിതിഗതികൾക്കും വ്യത്യാസം വരും. സഭ എടുക്കപ്പെടുന്നത് വലിയ ഒരു ഓസ്റ്റന്റേഷ്യസ് ഇവന്റ് ഒന്നും ആയിരിക്കില്ല. വലിയ എല്ലാവരെയും അറിയിച്ചുകൊണ്ടുള്ള ഒരു വലിയ പെരുമ്പറനാദം മുഴക്കിയുള്ള വലിയ പരിപാടി ഒന്നും ആയിരിക്കില്ല. കള്ളൻ വരുന്നത് പോലെ, കള്ളൻ വന്ന് പെരുമ്പറ അടിച്ചുകൊണ്ടല്ല വാതിൽ കുത്തി പൊളിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ, കള്ളൻ വരും പോലെ അപ്രതീക്ഷിതമായ സമയത്ത് വന്ന് തൻ്റെ വിലപ്പെട്ടതിനെ ഇവിടെ നിന്ന് ചേർക്കുകയായിരിക്കും. പിറ്റേന്ന് രാത്രി ആ സംഭവിക്കുന്നെങ്കിൽ പിറ്റേന്ന് നേരം വെളുക്കുമ്പോഴാണ് ആളുകൾ അറിയുന്നത് സംമണി ഈസ് മിസ്സിങ്. രണ്ടുപേരും ഒന്നിച്ചൊരു കിടക്കെ കടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ദി അദർ വൺ ഈസ് മിസ്സിങ്. ശ്രദ്ധിക്കണേ. രണ്ടുപേരും ഒരുമിച്ച് വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളിനെ കാണുന്നില്ല. അമ്പരപ്പാകും. ഇവിടെ ഭാര്യ രക്ഷിക്കപ്പെട്ട്, ഭർത്താവ് രക്ഷിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ ഭർത്താവ് രക്ഷിക്കപ്പെട്ട് ഭാര്യ രക്ഷിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളിലാവുമെന്നാണ് തോന്നുന്നത്. ഒരാളിനെ പെട്ടെന്ന് കാണുന്നില്ല. വാതിലകത്ത് നിന്ന് പൂട്ടിയിരിക്കുന്നു. നിങ്ങൾ പറയുന്നു ഇവിടെ ഒന്നിച്ചു വന്ന് കടന്നുറങ്ങിയെന്ന് സമ്മതിച്ചു. എന്തിയേ? മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. പ്രശ്നങ്ങൾ അകപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. വല്ല അങ്ങോട്ടൊക്കെ ഞാൻ പോകണില്ല. നോക്കണേ, വളരെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നൊരു സംഭവം പോലെ. സ്തോത്രം. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഓർക്കാറുണ്ട്, വലിയ പ്രമാണിമാരും പേരുകെട്ടോരും അധ്യക്ഷ പദവിയുള്ളവരും അറിയപ്പെടുന്നവരും ഒക്കെ കാണുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം അങ്ങനെയുള്ളവരൊക്കെ അപ്രത്യക്ഷമാകുകയാണെങ്കിൽ അത് വലിയ സംഭവമാകും.
അതിനെക്കുറിച്ച് ചില ചിന്തകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടെ പറയാം. അപ്പോൾ തൗസൻഡ്സ് മിസ്സിംഗ് ഓൾ റൗണ്ട് ദ വേൾഡ്, അത്രയൊക്കെ ആയിരിക്കും പിറ്റേന്ന് രാവിലത്തെ ന്യൂസ് പേപ്പർ വരുന്നത്, തൗസൻഡ്സ് മിസ്സിംഗ്. അവരതിനെക്കുറിച്ച് ഒരു എൻക്വയറി കമ്മീഷനൊക്കെ വെക്കാൻ സാധ്യതയുണ്ട്. ആ എൻക്വയറി കമ്മീഷനൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിരുന്ന ഒരു പ്രത്യേക കൂട്ടം, ജീവിതത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഒഴിഞ്ഞു നിന്നിരുന്ന ഒരു പ്രത്യേക കൂട്ടം, ആ കൂട്ടം കൊട്ടിയും പാടിയൊക്കെ നടന്നിരുന്ന ഏതോ ഒരു ഒരു ഫ്ലൈയിങ് സോസറോ അതുപോലെ എന്തെങ്കിലും ഒരു ജ്യോതിർഗോളമോ വല്ലോ ഭൂമിയോട് വളരെ അടുത്ത് വന്നപ്പോൾ ഈ പ്രത്യേക സ്വഭാവക്കാരായവരെല്ലാം അതിനകത്ത് അങ്ങ് വലിച്ചെടുക്കപ്പെട്ടു പോയതായിരിക്കും എന്ന ഒരു കൺക്ലൂഷനിൽ ആ എൻക്വയറിയൊക്കെ അങ്ങ് കൺക്ലൂഡ് ചെയ്യും. പോകുന്നവരെ ലോകം എഴുതി തള്ളും, ലോകം അങ്ങ് എഴുതി തള്ളും. ശ്രദ്ധിക്കണേ, സ്തോത്രം. അതോടുകൂടി ലോകത്തിലെ രാഷ്ട്രീയസ്ഥിതികളിലെല്ലാം ഗൗരവമായ മാറ്റങ്ങൾ സംഭവിക്കും. ഒന്ന്, ഇന്ന് ഈ അടുത്ത സമയം വരെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ അടുത്ത സമയം നമുക്കറിയാമല്ലോ, ചില വർഷങ്ങൾ ദശാബ്ദങ്ങൾക്ക് മുമ്പ് വരെ ലോകത്തിലെ രാജ്യങ്ങൾ രണ്ട് ചേരിയിലായിരുന്നു. റഷ്യൻ ചേരി എന്നും അമേരിക്കൻ ചേരി എന്നും രണ്ട് ചേരിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു, ബാലൻസ് ഓഫ് പവറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് സോൾട്ട് ചർച്ചകൾ എന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു, സ്ട്രാറ്റജിക് ആംസ് ലിമിറ്റേഷൻ ട്രീറ്റി. അപ്പോൾ ഒരു ചർച്ച ചെയ്യുമ്പം അമേരിക്കൻ ചേരി പറയും, ഞങ്ങൾക്ക് 500 നിങ്ങൾക്ക് 500 ന്യൂക്ലിയർ വാർഹെഡ് ഉണ്ടോ? അയ്യോ ഞങ്ങൾക്ക് 400 ഉള്ളൂ, ഞങ്ങൾ ഒന്നും കൂടെ ഉണ്ട്. വേണ്ട 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 വേണ്ട, ഞങ്ങൾ 50 കുറയ്ക്കാം. നോക്കണേ, അവൻ 50 കുറച്ച്, ഇവൻ 50 കൂട്ടി. ശരി, ബാലൻസ്, ഇങ്ങനെ ബാലൻസിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ തലമുറയിൽ നമ്മൾ കണ്ടു ഈ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ആ രാജ്യം ഇല്ലാതെയായി. ഇന്ന് അങ്ങനെ ഒരു രാജ്യം ലോകത്തില്ല. ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയിക്കായും ഓർക്കുന്നുണ്ടോ, ഗോർബച്ചോവ് എന്ന് പറയുന്നയാൾ രംഗത്ത് വന്നു. ഗോർബച്ചോവ് വളരെ വിപ്ലവാത്മകമായ ചില പരിഷ്കാരങ്ങളാണ് വരുത്തിയത്, ചിന്തിക്കാൻ പോലും കഴിയാത്ത പരിഷ്കാരങ്ങൾ വരുത്തി. ഈസ്റ്റേൺ യൂറോപ്പിലുമൊക്കെ ബലമായി അവർ കീഴ്പ്പെടുത്തി വെച്ചിരുന്ന രാജ്യങ്ങൾക്ക് സ്വതന്ത്രരായി പോകുവാനുള്ള സ്വാതന്ത്ര്യമായി അവരെല്ലാം പിരിഞ്ഞുപോയി. പലരും യൂറോപ്യൻ യൂണിയനിൽ ജോയിൻ ചെയ്തു, പലരും സ്വതന്ത്ര രാഷ്ട്രങ്ങളായി. അതോടുകൂടി ആ ഒരു ശക്തി ഇല്ലാതെയായി, അവരൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശക്തിഹീനരായി. അതോടെ അമേരിക്ക നെഞ്ചു വിരിച്ച് പുറത്ത് രംഗത്തെത്തി ലോകത്തിൻ്റെ പോലീസ് കളിക്കാൻ. ഇവിടെ ആര് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു വലിയ കാരണം അവരെത്തി നോക്കുന്ന പോലെ അവർ പറയുന്ന ചൊൽപ്പടി നിൽക്കണമെന്ന ആക്രോശവുമായി അവർ ലോകത്തിൽ പ്രത്യക്ഷരായി. നമുക്കറിയാമല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ ഒത്തിരി പേർ അവിടെയൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുള്ളതുകൊണ്ടും ലോക സുവിശേഷീകരണത്തിന് വളരെയേറെ ഫണ്ടൊക്കെ അവിടുന്ന് വരുന്നതുകൊണ്ടും നമുക്കൊക്കെ മനസ്സുകൊണ്ട് ചിലപ്പോൾ ആ രാജ്യം ദൈവമേ നിലനിൽക്കണേ എന്നൊരു പ്രാർത്ഥനയൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും. പക്ഷേ ചെയ്യുന്നതെല്ലാം 100% അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ശ്രദ്ധിക്കണേ സ്തോത്രം. അങ്ങനെ ഇപ്പോൾ അവരിങ്ങനെ ലോകത്തിനെ പോലീസ് കളിക്കുന്ന പോലെ ഇരിക്കുക, പക്ഷേ ഒരു ദിവസം കൊണ്ടത് പാപ്പരാകും, ആ രാജ്യം പാപ്പരാകും. ഏറ്റവും പ്രധാനമായി സംഭവിക്കാൻ സാധ്യതയുള്ളത് ആ രാജ്യത്താണ്. വീണ്ടും ജനിച്ചവർ എന്നുള്ളതിന് ഉള്ള ആ കാര്യത്തിൽ അഭിമാനിക്കുന്നവരുടെ എണ്ണത്തിൽ വലിയൊരു മുന്നേറ്റമുള്ളത് അവിടെ തന്നെയാണ്. നമ്മളൊക്കെ ഈ വഴുകപ്പരുവ് നിൽക്കുന്നവരാ. വഴുകപ്പുരം നിൽക്കുന്നു പറഞ്ഞാൽ ലോകവും വേണം ദൈവവും വേണം, ആ പരുവത്തിലാണ് നമ്മുടെ പോക്ക്. എന്നാൽ അവർ വഷളന്മാരാണ്, ആറ് വഷളന്മാരാ. ഭക്തന്മാരാണ്, നല്ല ഭക്തന്മാരാ. ഭക്തന്മാരായി ജീവിക്കുന്ന ആളുകൾ, സ്തോത്രം. ഈ ഹോളിനെസ് മൂവ്മെൻ്റ് എന്നൊക്കെ പറയാം, നമ്മൾ ഈ കാണുന്നൊക്കെ ഈ വഷളന്മാരായി വരുന്നവരെയൊക്കെ നമ്മൾ കാണാറുള്ളൂ. ഹോളിനെസ് മൂവ്മെൻറ്റുകാരൊക്കെ വളരെ ഭക്തിയോടെ മാന്യമായി അവരുടെ വേഷം കണ്ടാൽ തന്നെ അവർ ദൈവഭക്തരാണെന്നുള്ളത് മനസ്സിലാവും. യോഗ്യന്മാരായി ജീവിക്കുന്ന ഭക്തരായ, ഇവനൊരു വെഡിങ് റിംഗ് പോലും ആ സമൂഹം ഉപയോഗിക്കുന്നില്ല. ഇന്നും ഇന്നും വളരെ ഭക്തിയോടെ നിർമ്മലതയോടെ മാതൃകാപരമായി ജീവിതം നയിക്കുന്ന ആ ഭക്തര, അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ആ രാജ്യത്തുണ്ട്. ശ്രദ്ധിക്കണേ സ്തോത്രം. ഒരു നിമിഷം കൊണ്ട് അവരെല്ലാം അപ്രത്യക്ഷരാകുമ്പോൾ ഒരു ക്രൈസിസ് ഓവർകം ചെയ്യുവാൻ ആ രാജ്യത്തിന് ശേഷിയില്ല. ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അതിനെ അഭിമുഖീകരിക്കാനുള്ള മാനസിക ശേഷി ആ രാജ്യത്തിനില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ചേ പറയാം. 9/11 നമുക്കറിയാം എത്ര വർഷമായി, പക്ഷേ 9/11 സംഭവത്തിന് ശേഷം ഇന്ന് വരെ അവരുടെ മനസാക്ഷി ഭയത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ടില്ല. അമേരിക്കൻ സൈക്കി ഈസ് യെറ്റ് ടു ബി ഫ്രീ ഫ്രം ദ ഫിയർ സൈക്കോസിസ് എന്ന അമേരിക്കക്കാരുടെ മാനസിക അവസ്ഥ, ഒരു ഫിയർ സൈക്കോസിസ്, ഒരു ഒരു ഭയത്തിൻ്റെ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് വരെ പൂർണ്ണമായി മോചിതരല്ല. പ്രത്യേകിച്ച് ഏഷ്യൻ വംശജരായ ആരെങ്കിലും അവരെ ഒന്ന് നോക്കിയേച്ചാൽ മതി, somebody is staring at me. അപ്പോഴേ പോലീസിനെ വിളിക്കും. എന്തോ അവർ ചെയ്തത് നോക്കണേ. 9/11 എന്ന് പറഞ്ഞാൽ, 9/11 എന്ന് പറഞ്ഞാൽ ആ ദിവസമൊക്കെ തിരഞ്ഞെടുത്താൽ ഭയങ്കര പ്രധാനമാണ്. അമേരിക്കയിൽ ഒരു കുഞ്ഞ് ഇച്ചിരി പ്രായമാകുമ്പോൾ അവനെ ആദ്യം പഠിപ്പിക്കും നമ്പർ 9/11. പിള്ളേരെ സ്കൂളിൽ ആദ്യം പഠിപ്പിച്ചു 9/11 എന്ന് പറഞ്ഞാൽ അവരുടെ അമേരിക്കയുടെ ഏത് കോണിൽ നിന്നുകൊണ്ട് 9/11 വിളിച്ചാൽ 5 മിനിറ്റിനകം ഒരു പോലീസ് ടീം അവിടെ എത്തിയിരിക്കും. റോഡ് മാർക്ക് എത്താൻ കഴിയില്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ അവരെത്തിയിരിക്കും. 9/11, ഐ എം ഇൻ ഡിസ്ട്രസ്, റെസ്ക്യൂ മീ. അതാ 9/11 അവരുടെ ആധാരം ആയിരിക്കുന്ന നമ്പറാണെന്ന് അവർ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. ആ ദിവസം ഇവര് തെരഞ്ഞെടുത്തു നിന്റെ 9/11. ആ ദിവസം തെരഞ്ഞെടുത്താണ് അവരെ ആക്രമിച്ചത്. ചില ഭാഗങ്ങളിൽ നിന്നും ആ നമ്പർ 9/11 എന്ന് പറയുമ്പോഴേ അവർക്ക് ആ പഴയ ഓർമ്മ വരും. അതുകൊണ്ട് ഇത് മാറ്റണം, ആ നമ്പർ മാറ്റണമെന്ന് പോലും നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. ശ്രദ്ധിക്കണേ, അവരുടെ ആ സെൻസ് ഓഫ് പ്രൊട്ടക്ഷൻ, സെൻസ് ഓഫ് സെക്യൂരിറ്റി, സുരക്ഷിതത്വ ബോധത്തിന് ക്ഷതമേറ്റു. അതിന്നും മാറിയിട്ടില്ല. എന്നാൽ ഇന്ത്യക്കാരങ്ങനല്ല. ഞാൻ ഓർക്കുന്നുണ്ട് ബോംബെയിൽ സീരിയൽ ബോംബിംഗ് ട്രെയിനിൽ നടന്നപ്പോൾ, ചില യോഗങ്ങൾക്ക് ഞാൻ ദോഹയിൽ പോയിരിക്കുന്നു. അവിടെ ഇരുന്നപ്പോൾ ഈ സംഭവം കേട്ട് വളരെ വിഷമം തോന്നി. ടി വിയിൽ അത് നോക്കിയപ്പോൾ പിറ്റേ ദിവസത്തെ ടി വിയിൽ അവർ വളരെ വളരെ പ്രാമുഖ്യത്തോടെ കൊടുത്തൊരു ന്യൂസ്, ഏതൊരു റെയിൽവേ ലൈനിലാണോ ബോംബ് സ്ഫോടനം കൊണ്ട് ഏതാണ്ട് 200-300 അടുത്ത ആളുകൾ മരിച്ചത്, അതേ ലൈനിൽ ഞാൻ തൂങ്ങി നിന്ന് ആളുകൾ പോകുന്ന പാഠം ഇവര് ഫ്ലാഷ് ചെയ്തു. എന്നിട്ട് അവരതിനെ അടിയിലിട്ടു. ലുക്ക് അറ്റ് ദ കറേജ് ആൻഡ് ഫോർട്ടിറ്റ്യൂഡ് ഓഫ് ഇന്ത്യൻസ്. ഇന്ത്യക്കാരന് ഒരു ക്രൈസിസ് ഉണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അത് ഓവർകം ചെയ്യുവാൻ നമുക്ക്, നമ്മളെ കുറിച്ച് ആ കാര്യത്തിൽ ലോകം അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്ന നമുക്ക് വി ക്യാൻ ഓവർകം. ശ്രദ്ധിക്കുന്നുണ്ടോ? സ്തോത്രം. പക്ഷേ അതിനുള്ള കഴിവ് അമേരിക്കൻസിലില്ല. ഈ വലിയ പേടി കൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ നടക്കുന്നത്. ആരെങ്കിലും എപ്പോഴെങ്കിലും വലിയ മൂക്കും വീർപ്പിച്ച് കയ്യും ചുരുട്ട് നടക്കുന്നെങ്കിൽ ഹീസ് അണ്ടർ ദ ഗ്രിപ്പ് ഓഫ് ഫിയർ. അതാ അവര് കാണിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ 10,000 അങ്ങനെ അങ്ങ് പറഞ്ഞേക്കാം, അവരുടെ രാജ്യത്തൊന്നും മിസ്റ്റീരിയസ് ആയിട്ട് അപ്രത്യക്ഷരായി കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരെണ്ണം വാതിൽ തുറക്കുകയില്ല, നിശ്ചലമാകും, നേതൃത്വ ശൂന്യതയുണ്ടാകും, അവരുടെ ആയുധ ശേഖരങ്ങളിൽ പ്രധാന പങ്കും ഈ നാട്ടിൽ തന്നെയാണ്, ഈ പ്രദേശത്താണ്, മധ്യപൗരസ്ത്യ പ്രദേശത്താണ്. അതൊക്കെ ഞങ്ങളുടേതാ, ഇങ്ങ് തന്നേക്കണം, ഇനി കൊണ്ടുപോരുക എന്ന് പറയാൻ പോലുള്ള ശേഷി ആ അടുത്ത നേതൃത്വത്തിനുണ്ടാകില്ല. ആ ക്രൈസിസ് ഉപയോഗിച്ച് മധ്യപൗരസ്ത്യ പ്രദേശത്തു നിന്നും വിക്രമനായ ഒരു ഭരണാധികാരി അധികാരം പിടിച്ചെടുക്കും. അവന് പറയുന്ന പേരാണ് എതിർക്രിസ്തു. അവന് പറയുന്ന പേരാണ് എതിർക്രിസ്തു. എതിർക്രിസ്തു ഒരു ഭരണാധിപനാണ്. അതിലേക്ക് അതിവേഗം ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇത് ഗ്ലോബൽ വില്ലേജ് എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങി. ലോകം എന്നൊരു ഗ്രാമം, ഗ്ലോബൽ വില്ലേജ്. നമ്മള് നമ്മുടെ വീട്ടിലെടുത്താൽ എന്തിന്, നമ്മുടെ വേഷമെടുത്താൽ എവിടെയാ, അമേരിക്കൻ ഉണ്ടാക്കിയ ഷർട്ടും പിന്നെ ജപ്പാനിലുണ്ടാക്കിയ വാച്ചും ഇറ്റലിയിലുണ്ടാക്കിയ ബെൽറ്റും ഫ്രാൻസിലുണ്ടാക്കിയ ഷൂസും അല്ലേ, ഓർത്തു നോക്കേ. പിന്നെ അതുപോലെയാ, സീ വി ഷോപ്പ് ഗ്ലോബലി. ഇത് ഒരു ഗ്ലോബൽ വില്ലേജ് പോലെ ലോകം ചുരുങ്ങി, ലോകം ചുരുങ്ങി, ലോകം മുഴുവനും ഏകീകൃത ഭരണത്തിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുക. സഭയോട് ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകും. പരിശുദ്ധാത്മാവ് എടുത്തങ്ങ് പോകുമെന്ന് പറയരുത്, സർവവ്യാപിക്ക് പോകാനൊക്കെയല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പറയണം, പരിശുദ്ധാത്മാവിന്റെ സജീവ സാന്നിധ്യം പിൻവലിക്കപ്പെടും സഭ ഇവിടുന്ന് നീക്കപ്പെടുമ്പോൾ. പരിശുദ്ധാത്മാവിന്റെ സജീവ സാന്നിധ്യം പിൻവലിക്കപ്പെടുമ്പോൾ സ്തോത്രം, അധർമ്മ മൂർത്തി ഇവിടെ വെളിപ്പെടുകയും എതിർക്രിസ്തുവിനെ അഭിഷേകം ചെയ്യുകയും അങ്ങനെ ലോക ഭരണം അവന്റെ കയ്യിൽ ഒതുങ്ങുകയും ചെയ്യും. ആദ്യത്തെ 3.5 വർഷക്കാലം അവൻ ഇസ്രായേലുമായി ചങ്ങാത്തത്തിൽ മുൻപോട്ട് പോകും. കർത്താവിന്റെ വരവിങ്കിൽ സഭ ചേർക്കപ്പെടുന്നതോടുകൂടി ഈ ലോകത്തിൽ വരുന്ന ചില ഒരു ഒരു അടുത്തൊരു പ്രധാന സംഭവമായിരിക്കും. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് പ്ലണ്ടർ ചെയ്യാനായിട്ടാണ്, കുത്തിക്കവരാനായിട്ടായിരിക്കും. ഇന്നും ആ രാജ്യം ദാരിദ്ര്യത്തിലാണ്. അപ്പൊ അതൊക്കെ പറയേണ്ടതാണേലും അതൊക്കെ അല്ല, സത്യത്തിൽ പറയാം. എൻ്റെ ഒരു സ്നേഹിതൻ കുറച്ച് നാൾ മുമ്പ്, അദ്ദേഹം എയർഫോഴ്സിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം മോസ്കോയിൽ പോയി ഒരു ഹോട്ടലിൽ താമസിച്ചിട്ട് അദ്ദേഹം തന്നെ അനുഭവങ്ങൾ പറഞ്ഞത് വളരെ ദുഃഖകരമായ കാര്യങ്ങളായിരുന്നു. ഇപ്പോഴും ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, നോക്കണേ ആ രാജ്യം. നമുക്കറിയാമല്ലോ മിഡിൽ ഈസ്റ്റിൽ അവർക്കങ്ങോട്ട് സ്വാതന്ത്ര്യം കിട്ടിയതോടെ പ്ലെയിൻ ലോഡ് കണക്കിനാണ് ആളുകൾ വന്ന് ദുബായിലേക്ക്, ദുബായിൽ വന്ന് ചാടി. ദുബായിൽ അതൊരു ചെറിയ പ്രോബ്ലം തന്നെയായത് നോക്കണേ. അങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ആ രാജ്യം സമ്പൽ സമൃദ്ധിയുള്ള ഇസ്രായേലിലേക്ക് കുത്തിക്കവരാൻ ചെല്ലും. കാരണം അവരെ പിന്തുണയ്ക്കുന്ന അമേരിക്കയുടെ അധപ്പതനം നല്ല പരുവമാണെന്ന് അവർ തിരിച്ചറിയും, അവിടേക്ക് ചെല്ലും. പക്ഷേ ആ യുദ്ധത്തിൽ 6-ൽ 5 സൈന്യം ഇസ്രായേൽ ദേശത്ത് തന്നെ കൊല്ലപ്പെടും. 6-ൽ 5 നിങ്ങൾ വീട്ടിൽ ചെന്ന് യെഹെസ്കേൽ പ്രവാചന പുസ്തകം 38-39 അധ്യായങ്ങൾ വായിക്കണം. യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഗോഗ് പുരുഷാരത്തൊരു ശ്മശാന ഭൂമി തന്നെ വഴിപോക്കയുടെ താഴ്വരയിലുണ്ടാകും. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണേ. അവര് ന്യൂട്രോൺ ബോംബ് ആ ഗതികേടിന്റെ സമയത്ത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ. കാരണം ഇന്ന് ഈ ന്യൂട്രോൺ ബോംബിന്റെ പ്രത്യേകത, ജീവനുള്ളവ മുഴുവൻ നിഗ്രഹിക്കപ്പെടും, പക്ഷേ സ്ട്രക്ചേഴ്സിനൊന്നൊരു കുഴപ്പമുണ്ടാവില്ല, കെട്ടിടങ്ങളൊന്നും ഇടിഞ്ഞു പോവില്ല, മറ്റു നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാവില്ല, സമ്പത്ത് ഇത് പോവില്ല, പക്ഷേ ജീവനുള്ളവർ മുഴുവൻ കൊല്ലപ്പെടും. റേഡിയേഷനാണ് അതിൻ്റെ കാരണം. ലോകത്തിൽ ഒരു രാജ്യത്തിന് എല്ലാ പൗരന്മാർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കവചങ്ങളുണ്ട്. എവ്രി ഇസ്രായേലൈറ്റ് സിറ്റിസൺ ഈസ് എക്യുപ്ഡ് വിത്ത് എ ഗാഡ്ജറ്റ്സ് ടു ബി പ്രൊട്ടക്റ്റഡ് ഫ്രം ദ റേഡിയേഷൻ ഇമാനിറ്റിംഗ് ഫ്രം ദാറ്റ് ബോംബ്. ഈ ബോംബ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ റേഡിയേഷന്റെ ദോഷത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കവചങ്ങൾ എല്ലാ ഇസ്രായേലിലെ പൗരന്മാർക്കുമുണ്ട്. വേഗം സൈറൺ കൊടുത്ത് എല്ലാവരും ആ ഗാഡ്ജറ്റിൽ ഒളിച്ച് ആ ബോംബ് ഉപയോഗിക്കുകയും ആ സമയത്ത് ഇവർ കൊല്ലപ്പെടുകയും. 6-ൽ 5 നിങ്ങൾ വിളിച്ചത് വായിച്ചു നോക്കണം. സ്തോത്രം. നോക്കണേ 38-ാം അധ്യായം 8-ാം വാക്യം ആദ്യം ഒന്ന് വായിച്ച് ജസ്റ്റ് ഒരു
ഏറിയ നാൾ കഴിഞ്ഞിട്ടോ നീ സന്ദർശിക്കപ്പെടും,
വായിച്ചോളൂ.
വാളിന് ഒഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ.
കേട്ടോ, അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ച് രോഷ് മേശപുത്ര.
റോഷ് മേശക് തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്.
കണ്ടോ, നീ ഇവിടോട്ട് വരുമെന്ന് മനസ്സിലായോ? റഷ്യ, റോഷ് റഷ്യൻ, നീ ഇവിടെ വരും. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ 39:2 വായിച്ചേ.
ഞാൻ നിന്നെ വഴി തെറ്റിച്ച് നിന്നിൽ 6-ൽ 1 ശേഷിപ്പ് നിന്നെ വടക്കേ അറ്റത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങളിൽ വരുത്തും.
കേട്ടോ, 6-ൽ 1 ശേഷിക്കും. 6-ൽ 1. ഇനി അതിന്റെ 11-ാം വാക്യം വേഗം വായിച്ചേ.
അന്ന് ഞാൻ ഗോഗിന് ഇസ്രായേലിൽ ഒരു ശ്മശാന ഭൂമി കൊടുക്കും. കടലിന് കിഴക്ക് വശത്ത് വഴിപോക്കരുടെ താഴ്വര തന്നെ. വഴി പോകുന്നവർക്ക് അത് വഴിമുടക്കമായിരിക്കും. അവിടെ അവർ ഗോഗിനെയും അവന്റെ സകല പുരുഷാരത്തെയും അടക്കം ചെയ്യും. അവർ അതിന് ഹാമോൻ ഗോഗ്, ഗോഗ് പുരുഷാരത്തിന്റെ താഴ്വര എന്ന് പേർ വിളിക്കും. ഇസ്രായേൽ ഗ്രഹം അവരെ അടക്കം ചെയ്ത് തീർത്ത ദേശത്തെ വെടിപ്പാക്കുവാൻ 7 മാസം വേണ്ടിവരും.
കേട്ടോ, സ്തോത്രം. ഒരു പ്രത്യേക ഇങ്ങനെയുള്ള ഇങ്ങനെ ഇതുമൂലം കൊല്ലപ്പെടുന്നവരുടെ മൃതശരീരങ്ങളിൽ പോലും റേഡിയേഷൻ സാധ്യതയുണ്ട്, റേഡിയേഷൻ ഉണ്ട്. സാധാരണ ആരും ചെന്നാൽ അത് തൊടാൻ പാടില്ല. ആ ശവങ്ങൾ ദേശത്ത് കിടന്ന ദേശം അഴുക്കാവും, ദേശത്ത് കുഴപ്പമാവും, വെള്ളമെല്ലാം, ഓൾ വാട്ടർ സോഴ്സസ് വിൽ ഗെറ്റ് കണ്ടാമിനേറ്റഡ് റേഡിയേഷൻ കൊണ്ട്. അതുകൊണ്ട് വേഗം തന്നെ അവരെ പ്രത്യേകമായ ഒരു സെല്ലാർ ഒരുക്കിക്കൊണ്ടടക്കും. നേരത്തെ തന്നെ അതിൽ റെഡിയാക്കിയിരിക്കും ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പേ. ആ സെല്ലാർ തിക്കായി വളരെ കനക്കിലുള്ള കോൺക്രീറ്റ് മതിലുകളിൽ തീർത്ത വലിയ സെല്ലാർ, അത് കാഡ്മിയം ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതെല്ലാം നമുക്ക് സയൻസിൽ നമുക്ക് ഇന്ന് ഉള്ള നമുക്കറിയാവുന്ന ഒരു കോമൺ നോളജാണ്. കാഡ്മിയം എന്ന് പറയുന്ന ഈ ആലോഹം, അതുകൊണ്ട് അത് ഒരു ലെയർ കാഡ്മിയം കൊണ്ട് ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ വലിയ സെല്ലോറിലേക്ക് ഈ മൃതശരീരങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് അടക്കും. അത് ഏത് സ്ഥലത്താണെന്ന് വരെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഗോഗ് പുരുഷാരത്തിന്റെ ശ്മശാന ഭൂമി, അവിടെ കൊണ്ടുവന്ന് നടക്കും. അവിടെ കൊണ്ട് നടക്കി മാത്രമല്ല, ദേശമെല്ലാം വെടിപ്പാക്കാൻ 7 മാസം വേണ്ടി. അല്ലെ, 14 മക്കളൊന്ന് വേഗം വായിക്കാമോ?
ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അവനത് ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്തിൽ ചുറ്റി സഞ്ചരിക്കുന്ന നിത്യപ്രവർത്തിക്കാരെ നിയമിക്കും. 7 മാസം കഴിഞ്ഞ ശേഷം അവർ പരിശോധന കഴിക്കും. ദേശത്തെ ചുറ്റി സഞ്ചരിക്കുന്നവർ സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യ അസ്ഥി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വെക്കും. അടക്കം ചെയ്യുന്നവർ അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ കൊണ്ടുപോയി അടക്കം ചെയ്യും. ഒരു നഗരത്തിനും ഹാമാന പുരുഷാരം എന്ന പേരുണ്ടാകും. ഇങ്ങനെ അവർ ദേശത്തെ വെടിപ്പാക്കും.
കേട്ടോ കേട്ടോ, പിന്നെ 7 മാസം കഴിയുമ്പോൾ പ്രത്യേക ഉപകരണങ്ങളുമായി ദേശം മുഴുവൻ കോംബ് ചെയ്ത് നടക്കും. എന്തെങ്കിലും റേഡിയേഷന്റെ സാധ്യതയുള്ള എന്തെങ്കിലും അവിടെ കണ്ടാൽ അവരുടെ ആളെ നമുക്ക് തൊടുകയില്ല. പ്രത്യേകം അതിനുവേണ്ടി കവചങ്ങൾ ധരിച്ച് ആളുകൾ വന്ന് അത് എടുത്തുകൊണ്ട് പോയി ആ പ്രത്യേക സ്ഥലത്ത് കൊണ്ട് അടക്കം ചെയ്യും. അങ്ങനെ ദേശത്തെ 7 മാസം കൊണ്ട് അവർ വെടിപ്പാക്കും. സ്തോത്രം. അങ്ങനെ ഇത്രയുമൊക്കെ ആയിക്കഴിയുമ്പോൾ എതിർ ക്രിസ്തുവിന് മനസ്സിലാകും. അപ്പോൾ അമേരിക്കയുടെ അധപ്പതനം, റഷ്യയുടെ അധപ്പതനം, ആ സമയത്താണ് എതിർ ക്രിസ്തുവിന്റെ ഭരണം ഉറയ്ക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി നിങ്ങൾ നോക്കണം. സ്തോത്രം. നിങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങൾ നിർണായകമായ പ്രദേശങ്ങളാണ്. ആ കാലത്ത് മനുഷ്യന്റെ ചരിത്രം ഇവിടെയാണ് ആരംഭിച്ചത്. മനുഷ്യന്റെ ചരിത്രത്തിന്റെ അവസാനത്തെ അധ്യായവും ഈ പശ്ചാത്തലത്തിലായിരിക്കും എഴുതുന്നത്. സ്തോത്രം. മുമ്പോട്ട് പോട്ടെ. അത് കഴിയുമ്പോൾ ഇവന് മനസ്സിലാകും എതിർത്തു നിൽക്കാൻ സാധ്യതയുള്ള ഒരു കൂട്ടമേ ഉള്ളൂ, അത് ഇസ്രായേലാണെന്ന്. അവരെതിർക്കാൻ കഴിയില്ല. അവരുമായി സന്ധി ചെയ്യും, അവരുമായി സന്ധി ചെയ്യും. അവിടെ 2 കീറാമുട്ടി പ്രശ്നങ്ങളുണ്ട് നമുക്കറിയാം. 1, യെരുശലേം അവർക്ക് തലസ്ഥാനമാക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. 2, അവിടെ ദൈവാലയം പണിയാൻ കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. ഈ 2 കീറാമുട്ടി പ്രശ്നങ്ങൾ കിടക്കുകയാണ്. ഈ 2 കീറാമുട്ടി പ്രശ്നങ്ങളും സാധിച്ചു കൊടുക്കാമെന്ന വാഗ്ദത്തം ചെയ്യും. ആ വാഗ്ദത്തം കിട്ടുമ്പോൾ ഹാ, ഇനി കൂടി ഒരു ഓഫറുണ്ടോ? ഇന്ന് വരെ കഴിയാതിരുന്നത് സാധിച്ചു കിട്ടുന്ന ആ സമയം അവർക്ക് യെരുശലേം തലസ്ഥാനമാക്കാൻ കഴിയുന്നു. ഇന്നും അവരുടെ തലസ്ഥാനം യെരുശലേം അല്ല, ടെലവീവാണ്. 2, ദൈവാലയം പണിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? നമുക്കറിയാമല്ലോ ദൈവാലയം പണിയാൻ കഴിയാത്തത്. മോറിയ മലയിൽ അബ്രഹാം തരമൻ ഇസാക്കിനെ യാഗം കഴിച്ച യാഗവേദി അടിസ്ഥാനപ്പെട്ട്, ദാവീദിന് ദൈവം പ്രത്യക്ഷനായ ആ സ്ഥലത്ത് അടിസ്ഥാനപ്പെട്ടാണ് ദൈവാലയം ശലോമോൻ പണിതത്. ദിനവൃത്താന്തരം 2:3-1 നമ്മളത് വായിക്കുന്നുണ്ട്. ആ സ്ഥലത്ത്, ആലയം നിന്ന സ്ഥലത്ത്, അവിടെ ഓമർ എന്നു പേരുണ്ടായിരുന്ന മുസ്ലിം നേതാവ് പണിതിരിക്കുന്ന മോസ്കാണ് ഇന്ന് അവിടെ നിൽക്കുന്നത്. ഡോം ഓഫ് ദ റോക്ക്, മൗണ്ട് ഓഫ് ടാബ്ലറ്റ്സ് എന്നൊക്കെ ആ ഭാഗങ്ങൾ അറിയപ്പെടുന്നു. നിങ്ങൾ ചിലപ്പോൾ പലരും ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടാവും. ശ്രദ്ധിക്കണേ. അങ്ങനെ ആ സ്ഥലത്ത് ആ മോസ്ക് നിൽക്കുന്നത് കൊണ്ട് അവിടെ അത് ഇടിച്ചു കളഞ്ഞിട്ട് ആലയം പണിയാൻ കഴിയുകയില്ല. എന്നാൽ യാഥാസ്ഥിതികരായ ഭക്തരായ യഹൂദന്മാർ ശബത്ത് തോറും പഴയ യെരുശലേം മതിലിന്റെ, യെരുശലേം നഗരത്തിലെ മതിലിന്റെ ഒരു ഭാഗം ഇന്നും ഇടിയാതെ നിൽപ്പുണ്ട്. വിലാപ മതിലിൽ അവർ തലമുട്ടിച്ച് കരയുകയാ, മശിഹായേ വരണമേ, ആലയമില്ല, യാഗമില്ല, ആരാധനയില്ല, പുരോഹിതനില്ല, നിലവിളിക്കുക. എന്നാൽ ദൈവം കേട്ടില്ലാപ്പെട്ടിരിക്കുക. നോക്കണേ, എന്തുകൊണ്ടാണെന്നറിയാമോ? അടുത്ത ഒരാൾ ഇവിടെ പണിയാൻ അവസരം കൊടുക്കാത്തത്. അവസരം കൊടുക്കാത്തത് ദൈവത്തിന് വചനം പരിശോധിച്ചാൽ 7 ആലയങ്ങളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഒരു സമയത്ത് ഒരാലയമേ ഉള്ളൂ, ഒരു സമയത്ത് ഒരാലയമേ ഉള്ളൂ. സമാഗമന കൂടാരം നീക്കപ്പെട്ടിട്ട് ശലോമോന്റെ ദൈവാലയം പെടുന്നു. ശലോമോന്റെ ദൈവാലയത്തിന് ഭ്രംശം സംഭവിച്ചപ്പോൾ സെരുബ്ബാബേൽ ദൈവാലയം പെടുന്നു. സെരുബ്ബാബേലിന്റെ ദൈവാലയം ഇടിഞ്ഞുപോയി, അത് ശത്രുക്കൾ നശിപ്പിച്ചു കഴിഞ്ഞ് അതിനെ പുനരുദ്ധരിച്ച് പണത് ഹെരോദേസ്. കർത്താവ് ഇവിടെ വന്നപ്പോൾ ഹെരോദേസിന്റെ ദൈവാലയം 40 വർഷം കൊണ്ട് പണത് നിൽക്കുക. അതിനെ കർത്താവ് തള്ളിയിട്ട് സഭയാം ദൈവാലയം, 5 ദൈവാലയം ഇന്ന് ഭൂമിയിലുണ്ട്. 6 ദൈവാലയം എതിർക്രിസ്തുവിന്റെ കാലത്ത് പണിയപ്പെടുന്നതും, 7 ദൈവാലയം ഹെസ്കേൽ തന്റെ ദർശനത്തിൽ കണ്ടതും, 1000 വാഴ്ചയിൽ പണിയുന്നതുമാണ്. ഇന്ന് 5 ദൈവാലയം ഞാൻ നിങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് 6 ദൈവാലയം പണിയാൻ അനുവാദം കൊടുക്കാത്തത്. എന്നാൽ സഭ ഇവിടെ നിന്ന് ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ, സ്തോത്രം, 6 ദൈവാലയ പണിക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കും, ദൈവം എന്നുള്ള വഴി ഒരുക്കി കൊടുക്കും, എതിർ ക്രിസ്തു അതിനെ ഒത്താശ ചെയ്യും. അത് തിരുവെഴുത്തിൽ പ്രവചനമായി എഴുതി വെച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നമുക്കറിയാം ആ പ്രദേശത്ത് യെരുശലേം ദൈവാലയം നിന്നിരുന്ന ഭാഗത്ത് സീസ്മോളജിക്കൽ സർവേ നടത്തിയപ്പോൾ ഭൂമിക്കടിയിൽ നിരനിരയായി കല്ലുകൾ. ഇപ്പോൾ മോസ്ക് ഇരിക്കുന്നിടത്തുനിന്നും 330 അടി വടക്കോട്ട് നീങ്ങി ഭൂമിക്കടിയിൽ 40 ടൺ വരെ തൂക്കം വരാവുന്നതും സമചതുരാകൃതിയിലുള്ളതുമായ വലിയ കല്ലുകൾ ഭൂമിയിൽ നിരനിരയായി കിടക്കുന്നു. അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ല, ആരോ അത് അവിടെ നിക്ഷേപിച്ചതാണ്. അതിനെക്കുറിച്ച് ഒരൊറ്റ വിശദീകരണമേ ഉള്ളൂ. ആ വിശദീകരണം വെട്ടുകുഴിയിൽ വെച്ച് തന്നെ കുറവ് തീർത്ത വിശേഷപ്പെട്ട വലിയ കല്ലുകൊണ്ട് ശലോമോൻ ദൈവാലയത്തിന് അടിസ്ഥാനമിട്ടു. സ്തോത്രം. ഇപ്പോൾ മോസ്കരിക്കുന്നിടത്തുനിന്നും 330 അടി വടക്കോട്ട് നീങ്ങിയാണത് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ അടിസ്ഥാന കല്ലുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആലയം പണിയാം. പക്ഷേ ഒരു പ്രശ്നമേ ഉള്ളൂ, അങ്ങനെ ആലയം പണിത് വരുമ്പോൾ പ്രാകാരമുണ്ടാവുകയില്ല, പ്രാകാരത്തിന് സ്ഥലമില്ല. എടുത്തേ വെളിപ്പാട് പുസ്തകം എടുത്തേ വെളിപ്പാട് പുസ്തകം എടുത്ത് വെളിപ്പാട് പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് മുൻ അറിയിപ്പ് തന്നിരിക്കുന്നു. വായിച്ചേ 11:1 വേഗം ഒന്ന് വായിച്ചേ. പിന്നെ ദണ്ഡ് പോലെ ഒരു കോൽ
എന്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവനെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു.
ഇല്ലാത്ത ദൈവാലയം മണിമന്ദിത ഇവിടെ എഴുതി വച്ചിരിക്കുന്നു. സ്തോത്രം. അങ്ങനെ എതിർ ക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ അവിടെ ആലയം പണിയും, എഗ്രിമെന്റ് ഉണ്ടാകും. അവർ പറയും അധികാരമുള്ള ഒരുത്തൻ മന്ത്രി പറ്റും, മിണ്ടണ്ട, അനങ്ങണ്ട, നിങ്ങൾക്ക് ഒരു ദോഷവും വരുന്നില്ല, നിങ്ങളെ ആ മന്ത്രി ഇടിക്കുന്നില്ല, അവിടെ നിന്നോട്ടെ, നിങ്ങളവിടെ അതിൽ നിന്നോട്ടെ, അവിടെ അവർ പണിതോട്ടെ. വൈ ഡു യു ബി ബോദർഡ് അബൌട്ട് ദാറ്റ്? നിങ്ങളതിനെ കുറിച്ച് ബോദർ ചെയ്യണ്ടെന്ന് അധികാരമുള്ള ഒരാൾ പറഞ്ഞാൽ അങ്ങനെ അത് നടപ്പാകും. അങ്ങനെ പ്രാകാരം ഒഴിവാക്കിക്കൊണ്ടുള്ള ദൈവാലയ പണി അവിടെ നടക്കും. അതിനെക്കുറിച്ച് ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, അബ്രഹാമിന്റെ സന്തതിയിൽ ഇസ്മായേല്യർ പ്രാകാരത്തിൽ നിസ്കരിക്കുകയും ഇസഹാക്കിന്റെ പരമ്പര ദൈവാലയത്തിൽ നമസ്കരിക്കുകയും ചെയ്യുന്നൊരു സംവിധാനം വരും. ഇത്രയും കാര്യം സാധിച്ചു കഴിയുമ്പോൾ ഇസ്രായേൽ അവരോട് എഗ്രിമെന്റ് ചെയ്യും, സന്ധി ചെയ്യും, ഇവനാ മശിഹ, ഇവനാ മശിഹ. അതിനെതിരെയാണ് രണ്ട് സാക്ഷികൾ ശുശ്രൂഷിക്കുന്നത്, അവരെ കൊന്നുകളയും. ശ്രദ്ധിക്കണേ, അവരെ കൊന്നുകളയുമ്പോൾ എല്ലാവരും അങ്ങോട്ടും കൂടെ സമ്മാനം കൊടുത്തേക്ക് സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ അധികാരം തന്റെ കയ്യിൽ ഒതുങ്ങി എന്ന് അവന് ബോധ്യപ്പെടും. അപ്പോൾ ഇസ്രായേലിനെതിരെയുള്ള പീഡനം തുടങ്ങും. ഇസ്രായേലിനെതിരെയുള്ള പീഡനം തുടങ്ങുമ്പോൾ അടുത്ത ഇത് അപ്പോൾ 3.5 വർഷമാകും. അടുത്ത 3.5 വർഷം കഠിനമായ പീഡനത്തിൽ ഇസ്രായേൽ ആ പ്രദേശങ്ങളെല്ലാം ചിതറിക്കപ്പെടും. ഒരിക്കൽ കൂടി ഇസ്രായേൽ ലോകമെങ്ങും പ്രത്യേകിച്ച് മധ്യപൗരസ്ത പ്രദേശങ്ങളിൽ അവർ ചിതറിക്കപ്പെടും. അവരവിടെവിടങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ നിലവിളിക്കും. അപ്പോൾ അവർക്ക് വെളിച്ചമുണ്ടാകും. അവര് രണ്ട് സാക്ഷികൾ പറഞ്ഞ സാക്ഷ്യം ഓർക്കും. സത്യത്തിൽ മെസിഹായ അവർ കൊന്നുകളഞ്ഞു എന്നുള്ളവർക്ക് തിരിച്ചറിയും. അവർ ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ വിലപിക്കും. അവർ ഒളിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർ മാറത്തടിച്ച് നിലവിളിക്കും. അതാണ് പ്രവാചകൻ പറഞ്ഞത്, ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ വിലപിക്കും. ആ വിലാപത്തിൽ ആ കഷ്ടതര തീച്ചുളയിലൂടെ അവർ കടന്നുപോയി ശുദ്ധീകരിക്കപ്പെടും. അവരങ്ങനെ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ എന്റെ ജനത്തിലെ കഷ്ടത ഞാൻ കണ്ടു, കണ്ടു അവിടെ നിലവിളി ഞാൻ കേട്ടു, കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം മിസ്രയീമിൽ, സ്തോത്രം അവരുടെ വിടുതലിന് വേണ്ടി മോശയെ നിയോഗിച്ച ദൈവം, സ്തോത്രം അവിടെ ഉദ്ധാരണത്തിന് വേണ്ടി ചേർക്കപ്പെട്ട സഭ, പ്രതിഫലം പ്രാപിച്ച സഭയുമായി ഭൂമിയിലേക്ക് എഴുന്നള്ളി വരും. ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ നമുക്കറിയാം സെക്കരിയാപ്രവചനം 14-ാമത്തെ അധ്യായം വായിക്കുന്നുണ്ട്, യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ അവന്റെ കാൽ തൊടുമ്പോൾ ഒലിവുമല രണ്ടായി പിളർന്നു പോകും, ഒരു പാതി തെക്കോട്ടും ഒരു പാതി വടക്കോട്ടും മാറിപ്പോകും, വലിയൊരു താഴ്വര അവിടെ ഉളവായി വരും. ആ താഴ്വരയിലേക്കാണ് വിശുദ്ധ സഭയും കർത്താവും കൂടെ വന്ന് നിൽക്കുന്നത്. അതാണ് കർത്താവിന് മടങ്ങി വരുന്ന രണ്ടാമത്തെ ഘട്ടം. അതിനെക്കുറിച്ചാണ് തിരുവെഴുത്തിൽ മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിലൊക്കെ പറയുന്നത്. ആകാശത്തിൻ കീഴെ ദിക്കോട് ദിക്കെല്ലാം മിന്നൽ പ്രകാശിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ നല്ല ദിവസത്തിലാകും. സ്തോത്രം. അതാണ് മഹത്വത്തോടെയുള്ള പ്രത്യക്ഷത. സ്തോത്രം. അതാണ് സുവിശേഷം 24 അധ്യായത്തിൽ വായിച്ചാട്ട് ആ വാക്യം.
നിങ്ങളോട്
27 വാക്യം വായിച്ചാ മതി. നേരം
മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും.
കേട്ടോ, മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം
വിളങ്ങും
വിളങ്ങുന്നത് പോലെ
മനുഷ്യപുത്രന്റെ വരവ്.
നോക്കണേ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. സ്തോത്രം. ഒരു മിന്നൽ തൊട്ടടുത്തെങ്ങാണം ഇടിവെട്ടുകയാണെങ്കിൽ ഒരു നിമിഷം കൊണ്ടങ്ങ് തീരും. പക്ഷെ ആ അതുപോലൊരു മിന്നൽ ആകാശത്തിന് കീഴിൽ നിക്കോട് നിൽക്കല്ല, കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ ചക്രവാളത്തിൽ മുഴുവൻ കുറെ നേരത്തേക്ക് ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോൾ ഒന്ന് ചിന്തിക്കാൻ പോലും വരാം. സഹോദരങ്ങളെ, തേജോരൂപിയായ കർത്താവും കർത്താവിനെ പോലെ തേജസ് അണിഞ്ഞ വിശുദ്ധ സഭയും. സ്തോത്രം. ഈ തേജോരൂപികൾ ആകാശമണ്ഡലം താണ്ടി നക്ഷത്രമണ്ഡലത്തിലൂടെ, സ്തോത്രം, വായുമണ്ഡലം താണ്ടി ഭൂമിയിലേക്ക് ഇങ്ങനെ എഴുന്നള്ളി വരുമ്പോ, സ്തോത്രം, ഈ പ്രപഞ്ചം മുഴുവൻ പ്രകാശത്തിൽ, സ്തോത്രം, ജ്വലിച്ച് പ്രകാശിച്ചു നിൽക്കും. നമുക്കറിയാം ഭൂമിയുടെ 1/4 ഭാഗവും വെള്ളമാ. ഈ വലിയ പ്രകാശം ഈ ജലാശയങ്ങളിലോട്ട് തട്ടിയിട്ട് അത് പ്രതിഫലിച്ച് വലിയ ശോഭയായിരിക്കും. സ്തോത്രം. ഈ ദിഗന്ധങ്ങളെല്ലാം പ്രകാശിച്ചു നിൽക്കും. അതിനെക്കുറിച്ചാണ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, അർദ്ധരാത്രിക്കോ പ്രകാശമാകും, അതാർക്കും കാണാതെ ഇരിക്കാൻ കഴിയയില്ല. സ്തോത്രം. എല്ലാവരും അവനെ കാണും, അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണുമെന്ന് പറഞ്ഞിരിക്കുന്ന പോലെ, സ്തോത്രം, എല്ലാവരും കാണത്തക്കത് പോലെ മിന്നൽ കിഴക്കുന്ന പുറപ്പെട്ട പടിഞ്ഞാറോളം വിളങ്ങുന്നത് പോലെ മനുഷ്യപുത്രൻ തന്നെ തേജസ്കരിക്കപ്പെട്ട സഭയുമായി ഭൂമിയിലേക്ക് എഴുന്നള്ളി വരികയായിരിക്കും. ആ കൂട്ടത്തിൽ ഞാനും കാണുമെന്നുള്ളത് ഓർക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം വരാറുണ്ട്. സ്തോത്രം. സഹോദരങ്ങളെ, ആ തേജസ്കരണത്തിന് പ്രത്യാശയുള്ളവർ ഹല്ലേലു, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിച്ച് വിശുദ്ധിയിൽ തങ്ങളെ സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യപുത്രന്റെ വരവ് ആ ദിവസത്തിൽ അങ്ങനെ ദിക്കോട് ദിക്കല്ല മിന്നൽ തിളങ്ങി പ്രകാശിക്കുന്ന പോലെയാകും. സ്തോത്രം. ഇറങ്ങി വന്ന് ഒലിവുമലയിൽ കാൽ സ്പർശിക്കുമ്പോൾ രണ്ടായി പിളർന്ന താഴ്വരയിൽ കർത്താവും സഭയും വന്ന് നിൽക്കും. കൂട്ടത്തിൽ ചെറിയ വിശീകരം പറയാം. നമ്മുടെ ചില സഹോദരങ്ങൾ, നിർമ്മല ഹൃദയരായ ചില സഹോദരങ്ങൾ തന്നെ ഈ കിഴക്കോട് തിരിഞ്ഞൊന്ന് പ്രാർത്ഥിക്കും. അവരതിന് പറയുന്ന ഒരു വാക്യം ഇതായിട്ടുണ്ട്, മിന്നൽ കിഴക്കെന്ന് പുറപ്പെട്ട് അപ്പൊ കിഴക്കാ വരുന്നത്. എന്റെ പോലും സഹോദരങ്ങളെ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. മത്തായി കിഴക്കെന്ന് പടിഞ്ഞാറെന്ന് പറഞ്ഞതേ ഉള്ളൂ. ലൂക്കോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വായിച്ചാട്ടെ. ലൂക്കോസ് 17:24 വാക്യം ഒന്ന് വായിച്ചേ. 17:24 ഒന്ന് വായിച്ചേ. വായിക്കേ. മിന്നൽ
മിന്നൽ ആകാശത്തിന് കീഴെ ദിക്ക് ദിക്കെല്ലാം തിളങ്ങി മിന്നുന്നത് പോലെ മനുഷ്യപുത്രൻ തന്റെ ദിവസത്തിൽ
ദിക്കോട് ദിക്കെല്ലാം വിളങ്ങി തിളങ്ങി മിന്നുന്നത് പോലെ. സ്തോത്രം. നോക്കണേ, അപ്പൊ ലൂക്കോസ് പറയുമ്പോൾ കിഴക്കും പടിഞ്ഞാറും പറഞ്ഞില്ല, ദിക്കോട് ദിക്കതാ പറഞ്ഞു. മത്തായി കിഴക്കെന്ന് പടിഞ്ഞാറെന്ന് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. അല്ല, കിഴക്കാണ് വരുന്നത് നിങ്ങൾ ചിന്തിക്കരുത്. മാത്രമല്ല കിഴക്കോട് തിരിഞ്ഞുള്ള പ്രാർത്ഥന സൂര്യ നമസ്കാരമാണെന്നുള്ളത് യെഹെസ്കേൽ പ്രവാചക പുസ്തകം 8 അങ്ങനെ 12 വാക്യം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു. അങ്ങോട്ട് എങ്ങും ഞാനിപ്പോ പോണില്ല. ദയവ് ചെയ്ത് അങ്ങനെ ഒന്നും ചെയ്യരുത്. അതൊക്കെ സൂര്യ നമസ്കാരത്തിൽ സഭ കടം കൊണ്ടിട്ടുള്ള ഓരോ തെറ്റായ കാര്യങ്ങളാണ്. അവിടെ മുമ്പോട്ട് പോട്ടെ. എങ്ങനെ വന്ന് ഈ ഭൂമിയിലോട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഭരണം നടത്തിയ ക്രിസ്തു ഒരു സന്ദേശം കൊടുക്കാൻ സാധ്യതയുണ്ട്. അവർ കൊടുക്കുന്ന സന്ദേശം ഇതായിരിക്കും, ദേ അന്ത്യഗ്രഹ ജീവികൾ ഭൂമി പിടിച്ചെടുക്കാൻ വന്നിരിക്കുന്നു. റോക്കറ്റില്ല, പാരച്ചൂട്ടില്ല, ഒന്നുമില്ല. ഇതാ പറന്നു വന്ന് തേജോരൂപികൾ, അന്യഗ്രഹ ജീവികൾ ഭൂമി പിടിച്ചെടുക്കാൻ വന്നിരിക്കുന്നു. ഇന്ന് മനുഷ്യന് ഇതര ഗോളങ്ങളിൽ ജീവനുണ്ടോ എന്നൊക്കെ അന്വേഷണം, ആ വിഷയത്തിൽ മനുഷ്യവർഗം മുഴുവൻ ഇച്ചിരി താല്പര്യമുള്ളവരായിരിക്കുക. ശ്രദ്ധിക്കണേ. അപ്പോൾ അന്യഗ്രഹ ജീവികൾ വന്നിരിക്കുന്നു പറയുമ്പോൾ പെട്ടെന്ന് അങ്ങ് വിശ്വസിക്കും. സൈന്യം വന്ന് വളയും. വളയുമ്പോൾ കർത്താവ് വായിലെ വാക്കിനാൽ അവരെ ഒടുക്കിക്കളയും. ഒടുക്കിക്കളഞ്ഞേച്ച് അവിടെ തൻ്റെ ന്യായാസനം വയ്ക്കും. അടുത്ത ന്യായവിധി വായിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 25 ഒത്തിരി തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ട് വിശദീകരിച്ചിരിക്കുക. ശ്രദ്ധിച്ചാട്ട്. മത്തായി 25:31 വേഗം ചില വാക്കുകൾ വായിച്ചു.
മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധൻ രാജകുമാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസ്സിന്റെ സിംഹാസനത്തിലിരിക്കും. സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും. അവനവരെ ഇടയും ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും.
മതി, താങ്ക് യു. നിങ്ങൾ ബാക്കി അറിയാമല്ലോ. സമയം ചുരുക്കമായി ബാക്കി വായിപ്പിക്കാത്തത് നിങ്ങൾ വീട്ടിൽ വായിച്ചിട്ടുണ്ടല്ലോ. സ്തോത്രം. തീർച്ചയായിട്ട് മനുഷ്യത്വം തന്നെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ സ്തോത്രം എന്ത് സംഭവിക്കും? അവൻ തന്റെ തേജസ്സിന്റെ ബേമാന്യാസനത്തിന് ന്യായവിധി കഴിഞ്ഞു. ഇത് തേജസ്സിന്റെ സിംഹാസനത്തിന്, ഇത് അന്ത്യന്യായവിധി അല്ല. ഈ അന്ത്യ ന്യായവിധി, ന്യായവിധി എന്ന് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്ന കർത്താവ് വരും, മരിച്ചവരെല്ലാം ഉയർപ്പിക്കും, ജീവനുള്ളവരെല്ലാം കൂട്ടി വരുത്തും, ഇടത്തോട്ടും വലത്തോട്ടും പിടിച്ച് മാറ്റി നിർത്തി, വലത്തോടെ സ്വർഗത്തിലുണ്ട്, ഇടത്തോടെ നരകത്തിലോട്ടും ഭൂമി ചുട്ടരിക്കും, പരിപാടി കഴിയും. അങ്ങനെ അല്ല സഹോദരൻ. ഇത് ഒരു ഇസ്രായേലിനെ ഈ മൂന്നര വർഷക്കാലത്തിന് പീഡനത്തിന് രണ്ടാമത്തെ മൂന്നര വർഷക്കാലത്തിന് കഠിനമായ ശോധനയുടെ നടുവിൽ സഹായിച്ച യെരുശലേമിന് ചുറ്റുമുള്ള ജാതികൾക്ക് ഒരു താൽക്കാലികമായ ഒരു പ്രതിഫലം കൊടുക്കാൻ വേണ്ടി യഹൂദന്മാരുടെ രാജാവ് അവരുടെ ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ നടത്തുന്ന വെറും ഒരു താൽക്കാലിക ന്യായവിധിയാണ് ഈ ന്യായവിധി. മനസ്സിലാവുന്നുണ്ടോ? സ്തോത്രം. അതിനാ ആ പശ്ചാത്തലം പറയാനാണ് ഞാൻ ഇതുവരെ ആ സംഭവ പരമ്പര ഇങ്ങനെ പറഞ്ഞു വന്നത് തന്നെ. വാക്യം കൊണ്ട് വായിച്ചോളൂ. യോവേലിന്റെ പുസ്തകം മൂന്നാമധ്യായം രണ്ടാം വാക്യം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വായിച്ചാട്ടെ. യോവേൽ പ്രവാചകന്റെ പുസ്തകം. ക്വിക്ക്. ആ ആ ആ ആ യഹോശഫാത്ത് ആ ആ ആ താങ്ക് യു. അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കണമെന്നിരിക്കും. പതിനൊന്ന് പന്ത്രണ്ട് കൂടെ വായിച്ചാട്ടെ. പതിനൊന്ന് പന്ത്രണ്ട് കൂടെ വായിച്ചാട്ടെ. ആ ആ ആ ആ ആ പതിനൊന്നും പന്ത്രണ്ടുമാണോ വായിക്കുന്നത്? പതിനൊന്നും പന്ത്രണ്ടും
ചുറ്റുമുള്ള സകല ജാതികളുമായുള്ളവരെ ബന്ധപ്പെട്ട് വന്നുകൂടുവി. യഹോവേ അവിടേക്ക് നിന്റെ വീരന്മാരെ ഇറങ്ങുമാറാക്കണമേ. ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് താഴ്വരയിലേക്ക് പുറപ്പെടട്ടെ. അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും
ഒരു നിമിഷം എത്ര പ്രാവശ്യം ചുറ്റുമുള്ള ജാതികൾ, ചുറ്റുമുള്ള ജാതികൾ, ചുറ്റുമുള്ള വായിച്ചാട്ടെ.
അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിന് ഇരിക്കും. അരിവാൾ ഇടുവീൻ, കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു, വന്ന് ചവിട്ടുവീൻ.
താങ്ക് യു. ശ്രദ്ധിച്ചാട്ടെ. ചുറ്റുമുള്ള ജാതികൾ, യെരുശലേമിന് ചുറ്റുമുള്ള, ഇസ്രായേലിന് ചുറ്റുമുള്ള ജാതികൾ പീഡന കാലത്തിന്റെ രണ്ടാം പകുതിയിൽ അവരോട്, ഇസ്രായേലിനോട് അവര് പെരുമാറിയ പെരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ചുറ്റുമുള്ള ജാതികളെ ദൂതന്മാർ വരിച്ചു അവിടെ വിളിച്ചു കൂട്ടും. വിളിച്ചു കൂട്ടി ആ വരുന്നവരെ ഇടത്തോട്ടും വലത്തോട്ടും തൊണ്ടി സഹിതം പിടിച്ചു മാറ്റി നിർത്തുമ്പോൾ അങ്ങോട്ട് മാറ്റി നിർത്തുക. സ്തോത്രം. അവിടെ ന്യായവിസ്താര പുസ്തകങ്ങളില്ല, നിയമ പുസ്തകങ്ങളില്ല, സാക്ഷ്യവിസ്താരമില്ല, ഒന്നുമില്ല. തൊണ്ടി സഹിതം പിടിച്ചങ്ങ് മാറ്റി നിർത്തുക. അതൊരു താൽക്കാലിക ന്യായവിധിയാണ്. സ്തോത്രം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. എന്നിട്ട് നമുക്കറിയാം, താഴെ വലത്തോട് നീക്കപ്പെട്ടവരോട് പറയും, പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവർ ഒരുവിൻ, ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കി. നമ്മള് നമുക്കുള്ളത് ലോകസ്ഥാപനം മുതൽ ഒരുക്കുന്ന രാജ്യമല്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തീയസ് മുൻകണ്ടവരാ നമ്മള്. ഇത് ലോകസ്ഥാപനം മുതൽ ഒരുക്കിയിരിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ ആയിരം പണ്ട് വാഴ്ചയാ. സ്തോത്രം. എന്നിട്ട് എനിക്ക് വിശ്വം, നിങ്ങൾ ചാപ്പാട് തന്നില്ല, തന്നു, നിങ്ങൾ ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു, രോഗിയായിരുന്നു, കാണാൻ വന്നു, നഗ്നായിരുന്നു, ഉടുപ്പിച്ചു, കടലിലായിരുന്നു, വന്നിട്ട് അയ്യോ പ്രഭോ അടിയങ്ങൾ അവിടുത്തെ ഇങ്ങനെയൊക്കെ എവിടെ കണ്ടു, വിശന്നെ എവിടെ കണ്ടു, ഞങ്ങളിതൊക്കെ ചെയ്തു. മറുപടി, എൻ്റെ ഈ ചെറിയ സഹോദരന്മാർക്ക് നിങ്ങൾ ചെയ്തത് എനിക്കാ ചെയ്തത്, ഇസ്രായേലിനെ ഇവിടെ കൂട്ടിയിട്ടുണ്ട്, നിങ്ങൾ ഈ ചെറിയ സഹോദരന്മാർക്ക് ചെയ്ത്. ഇടത്തുള്ളവരോട് ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിന് ദൂതന്മാർക്ക് ഒരിക്കലും നാശത്തിലേക്ക് പോകുവേൻ, നരകത്തിലേക്ക് പോകുവേൻ. എനിക്ക് വിശ്വസം, നിങ്ങൾ ജാപ്പാട് തന്നില്ല, ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നില്ല, അയ്യോ പ്രഭോ ഞങ്ങൾ നിന്നെ എവിടെ ഇങ്ങനെയൊക്കെ കണ്ടു, അവർ വിലപിച്ചോട്ട് ചോദിക്കും. എൻ്റെ ഈ ചെറിയ സഹോദരന്മാർക്ക് നിങ്ങൾ ചെയ്യാഞ്ഞത് എനിക്കാ ചെയ്യാഞ്ഞത്. അപ്പോൾ അവർ ഓർക്കും പീഡനകാലത്തിന് രണ്ടാം പകുതിയിൽ എതിർക്രിസ്തുവിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടാൻ പലായനം ചെയ്യുകയായിരുന്നു, ഓടി പലായനം ചെയ്ത് പോകുമ്പോൾ ഓ ദയനീയമായി ഓരോ ഗേറ്റുകൾ വന്ന് മുട്ടി ദയനീയമായി സഹായത്തിന് അപേക്ഷിക്കുമ്പോൾ തൂ യഹൂദി, തൂ യഹൂദി എന്ന് പറഞ്ഞ് ഓടിച്ചു കളഞ്ഞവർ. മനസ്സിലാവുന്നുണ്ടോ? എന്നാലും മാനുഷിക പരിഗണന കാണിച്ചു, അവരെ കയറ്റിയിരുത്തി, ഇവർക്ക് ഭക്ഷണം കൊടുത്തു, അവർക്ക് വസ്ത്രം കൊടുത്തു, മുറിവേറ്റവരെ ആശുപത്രിയിൽ, അവരെ കേറോഫിൽ ആശുപത്രിയിലാക്കി, തടവിലകപ്പെട്ടവരെ പോയി സന്ദർശിച്ചു. അവർക്കൊരാശ്വാസമായിരുന്നവർ ചുറ്റുമുള്ള ജാതികളിലുണ്ട്, ചുറ്റുമുള്ള ജാതികളിലുണ്ട്. അങ്ങനെ ചെയ്യാതിരുന്നവരെ ഇടത്തോട്ടും, അങ്ങനെ ചെയ്തവരെ വലത്തോട്ടും. അപ്പോൾ വലത്തു നിൽക്കുന്നു, അയ്യോ നമ്മൾ സഹായിച്ചവർ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ഈ ദിവ്യന്റെ ആളുകളായിരുന്നു അവർ. സ്തോത്രം. വലത്തോട്ട് സ്വീകരിക്കപ്പെടും. സ്തോത്രം. ഞാൻ പറയുന്ന മനസ്സിലാവുന്നത് വിശ്വസിക്കട്ടെ. സ്തോത്രം. ഇത് ഒരു താൽക്കാലിക ന്യായവിധിയാ. പീഡനകാലത്തിലെ രണ്ടാം പകുതിയിൽ ഇസ്രായേൽ പലായനം ചെയ്യുമ്പോൾ അവരോട് കരുണ കാണിച്ചവർക്ക് കൊടുക്കുന്ന ഒരു താൽക്കാലിക ന്യായവിധി. സ്തോത്രം. ഒരു ഒരു ഭാഗം ഒന്ന് വായിക്കുന്നത് പ്രത്യേകം നമ്മുടെ കാര്യങ്ങളൊന്ന് വ്യക്തമാകാൻ സഹായമാകും. യെശയ്യാവിന്റെ പുസ്തകം നടത്തി, യെശയ്യാവിന്റെ പുസ്തകം 21:13 വാക്യം ഒന്ന് വായിച്ച്, യെശയ്യാ 21:13 വേഗം വായിക്കണം. യെശയ്യാ 21:13
അറബി ദേശത്തെ കുറിച്ചുള്ള പ്രവാചകം. ദേദാന്യരുടെ സ്വാർത്ഥ ഗണങ്ങളായുള്ളവരെ, നിങ്ങൾ അറബിയിലെ കാട്ടിൽ രാപാർപ്പീൻ. തേമാ ദേശ നിവാസികളെ, നിങ്ങൾ ദാഹിച്ചിരിക്കുന്നതിന് വെള്ളം കൊണ്ടു ചെല്ലുവീൻ. ഓടിപ്പോകുന്നവരെ അപ്പവുമായി ചെന്ന് എതിരേൽപ്പീൻ. അവർ വാലിനെ ഒഴിഞ്ഞ് ഓടിപ്പോകുന്നവരാകുന്നു. ഊരിയ വാലിനെയും കുലച്ച വില്ലിനെയും യുദ്ധത്തിന്റെ കൊടുമയെയും ഒഴിഞ്ഞ് ഓടുന്നവർ തന്നെ.
ഓടിപ്പോകുന്നവർ ശ്രദ്ധിച്ചേ, ദേദാന്യരുടെ സ്വാർത്ഥ ഗണങ്ങളെ, സ്വാർത്ഥ സ്വാർത്ഥയല്ല, സ്വാർത്ഥ അർത്ഥമുള്ള മീനിങ്ഫുൾ ഗ്രൂപ്പ്, സാർത്ഥ ഗണങ്ങളെ, പിന്നെ തേമാ ദേശ നിവാസികളെ, ദമാംകാരെ എന്ന് പ്രത്യേകം വിളിച്ചിരിക്കുക. അറബി ദേശത്തെ കുറിച്ചുള്ള പ്രവാചകം. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നിങ്ങൾക്കറിയാം, ഏറ്റവും യാഥാസ്ഥിതികമായ രാജ്യമാണ് സൗദി അറേബ്യ. അവിടെ ആരംകോ കമ്പനിയുടെ ആസ്ഥാനമാണ് ദമാം. സായിപ്പിന് ഫ്രീ ആയിട്ട് വേറെ ദിവസം കൊണ്ട് അവിടെ പോവാം. ഒരിക്കൽ അവിടെ ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, അയാൾ ഒരു സായിപ്പ് വേദോസം പിടിച്ചോണ്ട് ദമാമിന്റെ തെരുക്കോണിൽ നിന്ന് പ്രസംഗിക്കുന്ന കണ്ടു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ഓൺലി സേവിയർ എന്നും പറഞ്ഞ് പ്രസംഗിക്കുന്ന കണ്ടു. ചിന്തിക്കാൻ വിഷമല്ലേ? അവിടെ അവരൊന്നും ചെയ്യല. ഞാനൊരു സംഭവം ഓർക്കുന്നു. ഞാൻ ഗൾഫിലുള്ള രാജ്യത്തിലെ യോഗങ്ങൾക്ക് വേണ്ടി പോരാൻ തിരുവനന്തപുരം എയർപോർട്ടിലിരിക്കുന്നു. ചെക്ക് ഇൻ ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുടുംബം, അവര് സൗദി അറേബ്യയിലേക്ക് പോരുക, അവര് ശ്രീകൃഷ്ണ വിഗ്രഹവും എല്ലാം ഉണ്ട്, അവരതിങ്ങനെ പൊതിഞ്ഞ് അവിടെ വെച്ച് ഒന്നുകൂടെ പൊതിഞ്ഞ് ശരിയാക്കി അവിടെ ഹാൻഡ് ബാഗി വെക്കുന്നു. ശ്രീകൃഷ്ണ വിഗ്രഹവും വേറെ ഒത്തിരി ഹിന്ദുക്കളാണ് വെക്കുമ്പോ അവിടെ, നിങ്ങൾ സൗദിക്ക് പോകുന്നില്ലേ? അതെ, സൗദിക്ക്. നിങ്ങൾ ഇത് കൊണ്ടുവന്നിങ്ങനെ വിഗ്രഹം? ഉടനെ ഒരമ്മയും മോളും രണ്ട് കൊച്ചുങ്ങളും ഒക്കെയാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ എല്ലാ പ്രാവശ്യം വരുമ്പോൾ കൊണ്ടുപോകും, ഓരോന്നവർക്കും ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്, ഞങ്ങളെയൊന്നും ചെക്ക് ചെയ്യില്ല. പിന്നെ അവർ പറഞ്ഞപ്പോഴാണ് ആ സഹോദരിയുടെ ഭർത്താവ് ആരംകോയിലെ ഒരു 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 സീനിയർ പെട്രോകെമിക്കൽസ് എഞ്ചിനീയറാണ്. ഞങ്ങളുടെ ബാഗേജ് അവർ ചെക്ക് ചെയ്യാറില്ല, വി ആർ ഫ്രീ. എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? ഞാനത് ചെയ്യും വിചാരിച്ചു. അത് കഴിഞ്ഞ് സഹോദരങ്ങളെ, ഇന്ന് കർത്താവിനെ രഹസ്യത്തിൽ അറിയുന്നവരും രഹസ്യത്തിൽ ദൈവവചനത്തിന് സത്യങ്ങളെ ഉൾക്കൊള്ളുന്നവരുമായ വലിയ കൂട്ടം ആ ഭാഗങ്ങളിലുണ്ട്. കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ അവർക്ക് ഇത് ദൈവത്തിൻ്റെ കാര്യപരിപാടിയുടെ ഒരു ഭാഗമാണെന്നുള്ളൊരു മനസ്സിലായിട്ട് അവരാ തേമാദേശ നിവാസികൾ യുദ്ധത്തിന് കൊടുമയും ഒഴിഞ്ഞു ഓടിപ്പോകുന്നവരെ വെള്ളവുമായി ചെന്ന് എതിരേൽക്കുന്നു, അപ്പവുമായി ചെന്ന് എതിരേൽക്കുന്നു. അങ്ങനെ പീഡനകാലത്തിലെ രണ്ടാം പകുതിയിൽ ഇസ്രായേലിനോട് കരുണ കാണിച്ചവർക്ക് കൊടുക്കുന്ന താൽക്കാലിക ന്യായവിധിയാണ് മത്തായി 25 പറഞ്ഞിരിക്കുന്നത്. എന്റെ പൊന്നു സഹോദരങ്ങളെ, ചിലർ ആദ്യം എടുത്ത് സാധുക്കൾക്ക് കഞ്ഞി കൊടുത്താൽ സ്വർഗത്തിൽ പോകാമെന്നവരെ വ്യാഖ്യാനിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒത്തിരി പേര് ദീനകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് അതിനാ, സ്വർഗത്തിൽ പോകാമല്ലോ സാധുക്കൾക്ക്. എന്നാ പിന്നെ എന്തിനാ യേശു വന്ന് മരിച്ചത്? നിങ്ങളിത് മനസ്സിലായ സൗഹൃദങ്ങളെ, ന്യായം ആവശ്യവും ആവശ്യം ഉണ്ടെങ്കിൽ ദൈവീയതയോ കഴിയുമ്പോൾ ചോദിക്കണം. തിരക്കായോണ് ഞാൻ വേഗം മുമ്പോട്ട് പോയിക്കോട്ടെ, സമയം വേഗം മുമ്പോട്ട് പോകുന്നു. സ്തോത്രം. വലത്തോട്ട് സ്വീകരിക്കും, അവർക്ക് കിട്ടുന്ന പ്രതിഫലം ലോകസ്ഥാപനം ഒരുക്കിക്കുന്ന രാജ്യം. സ്തോത്രം. അത് ആയിരം ആണ്ട് വാഴ്ചയാണ്. ഈ ആയിരം ആണ്ട് വാഴ്ച അല്ല നമ്മുടെ ആത്യന്തികമായ പ്രതീക്ഷ. എന്താ ഈ ആയിരം ആണ്ട് വാഴ്ച? നേരമണ്ട് വാഴ്ചയും ദൈവത്തിന് നീതിയിലുള്ള ഒരു ഇടപെടലാണ്. മീൻസ് പ്രകൃതിയിലെ നീതിയിലുള്ള ഒരു ഇടപെടലാണ് ആയിരമണ്ട് വാഴ്ച. ആയിരമണ്ട് വാഴ്ച ഏതേന്റെ ആവർത്തനമാണ്, ഏതേന്റെ അവസ്ഥയുടെ ആവർത്തനമാണ് ആയിരമണ്ട് വാഴ്ച. കാര്യങ്ങളുടെ സമാപ്തി അല്ല. ഏതിന്റെ അവസ്ഥയിൽ പാപം ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യനും ഇതര സൃഷ്ടികളും എങ്ങനെയായിരുന്നുവോ ആ അവസ്ഥയുടെ ഒരാവർത്തനം മാത്രം. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അതും അന്ത്യന്യായവിധിക്കേണ്ടുള്ള ഒരുക്കത്തിന്റെ ഒരു ഭാഗമാണെന്നുള്ളതും ഓർക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ ഭയം തോന്നാറുണ്ട്. പറയാം. സ്തോത്രം. ദൈവം ഈ ഭൂമിയെ മുഴുവൻ പാർപ്പിനാണ് സൃഷ്ടിച്ചത്. ഈ സൃഷ്ടിജാലങ്ങളെ മുഴുവൻ ഇവിടെ സ്വൈര്യമായി ജീവിക്കുവാനാണ് സൃഷ്ടിച്ചത്. ദൈവത്തിന്റെ സകല സൃഷ്ടിയോടും കരുണ തോന്നുന്നു. സകല സൃഷ്ടിയോടും. റോമാലയം 8-ാം അധ്യായം വായിച്ചാൽ, 19-ാം വാക്യം നിങ്ങൾ വീട്ടിൽ വായിക്കണം. അവിടെ വായിച്ചാൽ സർവ സൃഷ്ടി ഇന്ന് വരെ ഞരങ്ങിയിരിക്കുന്നു. ഞരങ്ങിയിരിക്കുക, മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക. എന്തിനാ? ദൈവപുത്രന്മാർ വെളിപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ, ദൈവപുത്രന്മാർ വെളിപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെ അവർ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുക. എപ്പോഴാ ദൈവപുത്രന്മാർ വെളിപ്പെടുന്നത്? നമ്മൾ ഇവിടുന്ന് പോയി തേജസ്കരിക്കപ്പെട്ട് രൂപാന്തരം പ്രാപിച്ച് തേജോരൂപയ കർത്താവിനോടുകൂടി പ്രത്യക്ഷമായി ദൈവപുത്രന്മാർ അത് കാണത്തക്കതുപോലെ മിന്നൽ കിഴക്കുന്ന പുറപ്പെട്ട് പടിഞ്ഞാറുള്ള വിളങ്ങുന്ന പോലെയുള്ള ആ വലിയ ഭൂമിയിലേക്കുള്ള എഴുന്നള്ളത്ത്, ആ എഴുന്നള്ളത്ത് നടക്കുമ്പോൾ ഈ സൃഷ്ടിജാലങ്ങൾ മുഴുവൻ പുളകം കൊള്ളും. ഇതാ വരുന്നു തേജോരൂപികൾ, ഇതാ വരുന്നു ദൈവപുത്രന്മാർ, അവരുടെ ഗതികേട് തീർന്നെന്ന് അവർക്ക് മനസ്സിലാകുകയും അവർ പുളകം കൊള്ളുകയും ചെയ്യും. ഈ സകല സൃഷ്ടിയും ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നാ പറഞ്ഞത്. ഞരങ്ങിക്കൊണ്ട് കാത്തിരിക്കുന്നു. സ്തോത്രം. അവിടെ തൊട്ടുതാഴെ പറഞ്ഞിട്ടുണ്ട്, ആത്മാവെന്ന് ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന് വീണ്ടെടുപ്പായി പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരക്കം. നമുക്ക് എന്നാ ഞരക്കം? ശരീരത്തിന് വീണ്ടെടുപ്പായി പുത്രത്വത്തിന് വേണ്ടിയുള്ള ഒരുക്കമുണ്ടോ? നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മൾ എന്നതാ വിചാരിക്കുന്നത്? ലോകത്തിന് മുമ്പിൽ കോലം കെട്ടാനുള്ളതാണോ ഇത്? പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാ ഇത്. വിശുദ്ധിയിൽ സൂക്ഷിക്കണം. എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? സ്തോത്രം പറഞ്ഞ് കഴിക്കാൻ മേലാത്തൊന്നും കഴിച്ചേക്കരുത്. സ്തോത്രം പറഞ്ഞുകൊണ്ട് കുടിക്കാൻ മേലാത്തൊന്നും കുടിച്ചേക്കരുത്. സ്തോത്രം പറഞ്ഞുകൊണ്ട് ധരിക്കാൻ മേലാത്തൊന്നും ധരിക്കരുത്. ഹൃദയപൂർവ്വദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അണിയാവുന്നത് മാത്രമേ അണിയാൻ പാടുള്ളൂ. വിശുദ്ധിക്ക് യോഗ്യമായത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ. നമ്മുടെ ഹെയർ സ്റ്റൈൽ പോലും ദൈവത്തിന്റെ മന്ദിരം എന്നുള്ള നിലയ്ക്ക് യോഗ്യമായിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഞരക്കം ഉണ്ടാവും, ഒറ്റപ്പെടലുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? പരിഹാസം ഉണ്ടായെന്ന് വരും. അത് സമ്പത്ത് നേടാൻ കഴിയണം. അതിന് കഴിയണമെങ്കിൽ മോശയുടെ പോലെ, മോശ താൻ വളർന്നപ്പോൾ മിസ്രയീമിലെ നിക്ഷേപണേക്കാൾ ക്രിസ്തുവിൽ നിന്ന് വലിയ ധനമെന്ന് എണ്ണി ഒരു വളർച്ച ഉണ്ടാകണം. സ്തോത്രം. മിസ്രയീമിലെ നിക്ഷേപങ്ങളും ക്രിസ്തുവിനെ നിന്നയും ഒന്ന് ഓർത്തു നോക്കി. ഈ നിന്നെ സമ്പത്തിനേക്കാൾ വലുതെന്നെണ്ണാൻ കഴിയണമെങ്കിൽ ശരിക്കും വളർച്ച ഉണ്ടാകണം. ഹല്ലേലൂയ. അട്ടേ, ദൈവപുത്രന്മാരുടെ വെളിപ്പാട് കാണുമ്പോൾ ഈ സൃഷ്ടി മുഴുവൻ പുളകം കൊള്ളുകയാണ്. സ്തോത്രം. ഇന്ന് ഒന്നൊന്നിനെ കൊന്നു തിന്നുമ്പോൾ എന്തൊരു സങ്കടമാ. ഞാൻ താമസിക്കുന്നടുത്തൊരു ഇറച്ചിക്കടയാ, കോഴിക്കടയാ, ഇറച്ചിക്കട, ഇറച്ചിക്കോഴിയുടെ കടയാ. എന്റെ മുന്നേ മുന്നേ ഞാൻ വെളുപ്പിനൊക്കെ ഒരു 2-3 മണിക്കൊക്കെ ചിലപ്പോൾ യോഗം കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങുന്നു. അവർക്ക് അവനാണെങ്കിൽ നല്ല ബിസിനസ്സുള്ള യോഗ്യനായ ഒരു ചെറുപ്പക്കാരനാണ്. അവന് വലിയ പാർട്ടിയിലൊക്കെ ഓർഡറുണ്ട്. ഒരു ദിവസം ഒരു വണ്ടി കോഴിയൊക്കെ ചിലപ്പോൾ പോകും. വലിയ വണ്ടിയിലൊക്കെ വന്നാണ് അവൻ്റെ. അത് വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേ ഇവൻ ഇത് ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങും. രണ്ട് ജോലിക്കാരുമൊക്കെ ആയിട്ട് കൊന്ന് ഒരു ഡ്രമ്മിനകത്തോട്ട് ഇടുമ്പോൾ പെടപെട്ട അലറുകയും വിളിക്കുകയും. ഓ, ചിലപ്പം ഈ ഉറക്കത്തിൽ ഉറക്കം പതുക്കെ ഉറങ്ങി വരുമ്പോഴേ ഇത് പിന്നെ ഉറങ്ങാനും ഒക്കെ ഇല്ല. ഭയങ്കര വിഷമെന്ന് തോന്നും. ഒന്നൊന്നിനെ കൊന്നു തിന്നുമ്പോൾ എന്റെ പൊന്നു മക്കളെ, പച്ചക്കറിയോടെ തിന്നടാ. ദൈവം മനുഷ്യൻ ആദ്യം കഴിക്കാൻ തന്നതേ നട്ട്സും ഫ്രൂട്ട്സും ആയിരുന്നു. ദൈവം മനുഷ്യവർഗത്തിന് ആദ്യം തിന്നാൻ കൊടുത്തത് നട്ട്സും ഫ്രൂട്ട്സും, മൃഗങ്ങൾക്ക് ഇലയും. പാപം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭൂമിക്ക് പുഷ്ടിയില്ലാതെ ഒരു തികയത്തില്ല. അതുകൊണ്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, നിങ്ങൾ ഇലയും കൂടെ തിന്നോളാൻ പറഞ്ഞു. അപ്പൊ മനുഷ്യ മൃഗവും കൂടെ ഇതിനു വേണ്ടി പിടിയായി. അവിടെ ശത്രു തുടങ്ങി. കുറച്ച് കഴിഞ്ഞു നോഹയുടെ പ്രളയം കഴിഞ്ഞപ്പം ഭൂമിയുടെ പുഷ്ടി ഒന്നുകൂടെ കുറഞ്ഞു. ഒന്നുകൂടെ കുറഞ്ഞപ്പോൾ ഈ ഇലയും കൂടെ തിന്നാലും തികയത്തില്ല. എന്നാ വലിയ കൂടെ പിടിച്ച് തിന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഈ മൃഗത്തെ തിന്നാൻ തുടങ്ങിയത്. ഞാൻ വേദോസ്തവാ പറയുന്നത്, നേരം ഉണ്ടാകുന്ന എല്ലാ വാക്യങ്ങളെല്ലാം വായിപ്പിക്കായിരുന്നു. ഇങ്ങനെ ദ ഫസ്റ്റ് ചോയ്സ് ഷുഡ് ബി നട്ട്സ് ആൻഡ് ഫ്രൂട്ട്സ്. യു പീപ്പിൾ ഹിയർ ഇൻ ദിസ് ലാൻഡ് യു ക്യാൻ അഫോർഡ് ടു ഈറ്റ് ദാറ്റ്. എന്റെ കൂടെ ഉണ്ടോ? ദ ലാസ്റ്റ് ചോയ്സ് ഷുഡ് ബി മീറ്റ്, ബട്ട് ദ ഫസ്റ്റ് ചോയ്സ് ഈസ് ചിക്കൻ. അപ്പോട്ടെ, നേരമില്ലല്ലോ, അങ്ങോട്ട് പോകുന്നില്ല. ഇത് ഒന്നും ഒന്നിനെ കൊന്നു തിന്നുമ്പോൾ നിങ്ങൾ നോർത്ത് നോക്കിയേ, ഒരു പുലി ഒരു കലമാനെ ഒള്ളി വലിച്ച് കീറി അതിനെ കൊന്നു തിന്നുമ്പോൾ അത് പ്രാണവേദനയോടുകൂടി ദിഗന്ധങ്ങൾ പൊട്ടുമാറി അലറി നിലവിളിക്കുമ്പോൾ സൃഷ്ടാവായ ദൈവം മിണ്ടാതിരിക്കുന്നു. വെയിറ്റ്, ഒരു ചെറിയ സമയമേ ഉള്ളൂ. അങ്ങനെ സൃഷ്ടിയോടുള്ള നീതി നിവർത്തിക്കാനാണ് ആയിരം പണ്ട് വാഴ്ച. അന്ന് സിംഹവും ആട്ടുംകൂട്ടി കൂടി ഒന്നിച്ചു മേയും. സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങളി എന്ന് സർപ്പത്തിന് ബോധിങ്കൽ കൈയിട്ട് അതിൻ്റെ കൂടെ കളിക്കും. സ്തോത്രം. അന്ന് എല്ലാം ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയും. അന്ന് ഈ മാംസം തീറ്റിയൊന്നും കാണുകയില്ല. ഒരുത്തൻ ഒരാടിനെ കാക്കും, ഒരാടിനെ വളർത്തും, അതിനെ കറന്നു കിട്ടുന്ന പാലിൻ്റെ പെരുപ്പം നിമിത്തം തൈരും തേനും കൊണ്ട് കൊറ്റി കഴിക്കും. ആർക്ക് വേണമെങ്കിൽ ഓരോരുത്തർ എന്താ തന്നെ അത്യവൃഷത്തിന് കീഴും മുതിരുടെ കീഴും സൗഹ്യമായി പാർക്കും സുഖജീവിതം. വേദോസത്തിലെ വാക്കുകളൊന്നും വായിപ്പിക്കാൻ നേരെ എടുക്കുന്നു, നേരെ അങ്ങ് പോയി. എനിക്ക് ഈ വിഷയം ഉടുവരെ ഒന്ന് ചുമ്മാ ഒരു ഔട്ട്ലൈൻ പറഞ്ഞ് തീർക്കാൻ വേണ്ടിയാ തിരക്കിടുന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ചിലരിങ്ങനെ പറയുന്നുണ്ട്, ഓ പണിയട്ട് പണിയട്ട്, എന്തൊരു വിഘട്ടോ, പണിയട്ട് പണിയട്ട്, ഇവര് പണിയട്ടെ, ആയിരം വണ്ടി ഞങ്ങൾ കയറി പാർത്തോളാണ്. അത്യാഗ്രഹം തീർന്നില്ല. ആയിരം വണ്ടിൽ ഈ സിമെന്റ് കൂടാരങ്ങളിൽ ഒന്ന്, സിമെന്റ് കൊട്ടാരങ്ങളിലൊന്നും ആരും കയറുകയല്ല. ഓരോരുത്തൻ താന്താന്റെ അത്യവൃക്ഷത്തിന് കീഴിലും മുന്തിരിവള്ളി കീഴിലും സ്വൈര്യമായി പാർക്കും. ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയല്ല. അവന്റെ വിശുദ്ധ പർവ്വതത്തിൽ ഒരു ദോഷമോ നാശമോ ഒന്നും ചെയ്യുകയല്ല. ഒരു ജീവിയും ക്ഷുദ്ര മീൻസ് ദ്രോഹിക്കുകയല്ല. കള്ളനില്ല, കൊള്ളക്കാരനില്ല, പിടിച്ചു പറിക്കാനില്ല, കൊലപാതകയില്ല, ഒന്നുമില്ല. ഓ, എന്തൊരു കാലം. അതാണ് ആ കാലത്തെക്കുറിച്ച് രണ്ടാം സംഘത്തിൽ പറയുന്നു, രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ രാജന്മാർ ഉപദേശം കൈക്കൊള്ളത്തെ, ഭരിക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടോളാ പറയും. പക്ഷെ അന്നത്തെ ഭരണമുണ്ടല്ലോ, ഇഴുമ്പ് കോവൽ കൊണ്ട് തകർക്കും, ഭയങ്കര ഭരണമാണ്. സത്യിക്കണേ, ഈ ജനാധിപത്യം എന്ന് പറയുന്നത് പക്വതയുള്ളവർക്കെ കൊള്ളുകയുള്ളൂ. എല്ലാവരും എൻ്റെ കൂടെ തന്നെയുണ്ടോ? ദൈവാധിപത്യമാണ് ദേവദോസ്തോത്തിന്റെ പ്രമാണം. ഇരുമ്പ് കോൽ കൊണ്ട് തകർക്കും, കൂശവന്റെ പാത്രം പോലെ ഉടയ്ക്കും. ശ്രദ്ധിക്കണേ, ആയിരം പണ്ട് വാഴ്ച ആരൊക്കെ ഉണ്ടാകും? ഒന്ന്, തേജസ്കരിക്കപ്പെട്ട ദൈവസഭയുടെ ഉണ്ടാകും. നമ്മൾ അത് തേജസ്കരിക്കപ്പെട്ട ചരിത്രം, നമ്മൾ കർത്താവിന്റെ കൂടെ ഭരണത്തിൽ പങ്കാളികളായിരിക്കും. തേജസ്കരിക്കപ്പെട്ട ദൈവസഭ ഉണ്ടായിരിക്കും. രണ്ട്, പീഡനകാലത്തിൽ രക്തസാക്ഷികളായ രക്തസാക്ഷികൾ യാഗപീഠത്തിന്റെ കീഴിൽ അവിടെ ആത്മാക്കളിരുന്നല്ലോ, അവര് പഴയ ശരീരത്തിൽ ജീവിച്ച് ആയിരം പണ്ട് വാഴും. പഴയ ശരീരത്തിലാ ജീവിച്ച എന്ന വാക്കാ ഉപയോഗിച്ചേക്കുന്നത്. മൂന്നാമത്, തേജസ്സിൽ സിംഹാസനത്തിൽ വലത്തോട്ട് സ്വീകരിക്കപ്പെട്ടവർ, ഇസ്രായേലിനോട് കണ്ണം കാണിച്ചവർ പീഠകാലത്ത് രണ്ടാം പകുതി അവരുണ്ടായിരിക്കും. നാല്, മുദ്രയേറ്റ 144 ഇസ്രായേലിയർ അവരുണ്ടായിരിക്കും. അഞ്ച്, ഇതര ആ കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഇതര ഭൂകമ്പങ്ങളിലും മറ്റ് പ്രശ്നങ്ങളിലും ഒന്നും നശിച്ചു പോകാതെ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സാധാരണ മനുഷ്യരുണ്ടായിരിക്കും, ജാതികളായ ആളുകളുണ്ടായിരിക്കും. ഞാൻ പറയുന്നത് മനസ്സിലാണെന്നൊന്ന് വിശ്വസിക്കട്ടെ. പിന്നെ ഈ പീഡനകാലത്ത് നശിച്ചു പോകാതെ ശേഷിക്കുന്ന യഹൂദന്മാരും ഉണ്ടായിരിക്കും. ഇങ്ങനെ ഏതാണ്ട് 6 കൂട്ടമാണ് ഈ ആയിരം ആണ്ട് വാഴ്ചയിൽ കാണുന്നത്. നമ്മൾ തേജോരൂപികളായിരിക്കും, തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലായിരിക്കും, ഭരണത്തിൽ പങ്കാളികളായിരിക്കും, മറ്റവർ ഭരിക്കപ്പെടുന്നവരായിട്ട് ഇവിടെ ഉണ്ടായിരിക്കും. സ്തോത്രം. അന്നും അകത്ത് മാറ്റം വരാത്തതുകൊണ്ട്, ഞാൻ പറഞ്ഞ സാധാരണക്കാരെ ആളുകൾ കാണും, അകത്ത് മാറ്റം വരാത്തത് കൊണ്ട് തിന്മയിലേക്ക് ചില തിരിയും. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, എല്ലാം സുഖം സുഖം സുഖം. സി, ആൻ ഐഡിൽ മാൻസ് ബ്രെയിൻ ഈസ് ദ ഡെവിൾസ് വർക്ക്ഷോപ്പ് എന്ന് പറച്ചിലുണ്ട്. പിശാചിനെ പൂട്ടിട്ടേക്ക് ആയിരം വട്ടത്തേക്ക്, അതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല, അവനെ പൂട്ടിട്ടേക്ക്. അതുകൊണ്ട് ജാതികളെ വഞ്ചിക്കാതിരിക്കാനാ, അപ്പം അവനിവിടെ വന്ന് ആരെയും ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ പുറത്ത് പിശാചില്ലെങ്കിലും അകത്തേത് മാറുകയല്ലോ, പ്രകൃതം മാറുകയല്ലോ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? നമ്മളാരും ഈ നമുക്ക് നമ്മളെല്ലാവരും ഈ പുറത്തെ പിശാചിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുള്ളൂ, ഈ അകത്ത് ഇരിക്കുന്നവനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. എന്തോ അകത്തിരിക്കും, ഞങ്ങൾ അകത്ത് പിശാചിലുണ്ടോ? എന്നെ ഉദ്ദേശിച്ച് പറയുന്നത് ആ അകത്ത് അവൻ കയറി ഇരിക്കുന്നില്ലെങ്കിൽ അവൻ്റെ പ്രകൃതം കയറിയിരിപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, നിങ്ങൾ പിശാച് എന്ന പിതാവിൻ്റെ മക്കൾ, അവൻ്റെ പ്രകൃതം അകത്ത് കയറിയിരിപ്പുണ്ട്. അതിനെ നമ്മൾ സൂക്ഷിക്കണം. കപ്പലിലെ കള്ളനാ കൂടുതൽ അപകടം, അകത്തേതാ കൂടുതൽ അപകടം. നമ്മളെപ്പോഴും പിശാചിനോട് പോരാടുക എന്നൊക്കെ പറയുമ്പോഴത്തേനും ഈ പുറമേ നടക്കുന്ന അവിടെ ഞാൻ കേട്ടു കുര്യാലയുടെ അമ്പലങ്ങളെ മുമ്പിൽ ചെന്ന് ചവിട്ട് കാണുന്നു. എൻ്റെ പൊന്നു ദോരങ്ങളിൽ ഒന്നും നടക്കുന്നില്ല, ബൈൻഡ് 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 എന്നും പറഞ്ഞ് നടക്കുന്നു. നമ്മളെ ഇവരെ ബൈൻഡ് ചെയ്യാൻ ദൈവം അനുവദിച്ചിട്ടില്ല, നമുക്ക് അധികാരപ്പെടുത്തിയിട്ടില്ല. ചൂടാകുന്നുണ്ടാവും അല്ലേ? പറയാം, ബലവാനെ, ആ ബലവാനെ പിടിച്ചു കെട്ടി കാൽവറിയിൽ, വാഴ്ചകളെ അധികാരങ്ങളെ ആയതുവർഗം വെപ്പിച്ചു, നീണ്ട ഒരു കയറേലാ കെട്ടിയേക്കുന്നത്. ദൈവം അനുവദിക്കുന്ന പരിധിയിൽ അവൻ ഇന്നും പ്രവർത്തിക്കാം, അനുവദിക്കാത്ത പരിധിയിൽ അവന് പ്രവർത്തിക്കാൻ കഴിയില്ല. അവനെ പിടിച്ചു കെട്ടി. ഇന്ന് നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന അധികാരം ആ ജയിച്ചവന്റെ നാമത്തിൽ അവനോട് എതിർത്ത് നിൽക്കാനാ, യേശുക്രിസ്തു നാമത്തിൽ അവനോട് എതിർത്ത് നിൽക്കാനാ. അവനെ കെട്ടിയിട്ട് നമ്മളെ കൂടെ ഒക്കെയില്ല. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? അവനെ അന്ന് ആയിരം പണ്ടത്തേക്ക് കെട്ടിയിടും. പക്ഷേ അകത്തെ പ്രകൃതം മാറാത്തതുകൊണ്ട് ചിലരൊക്കെ നാളെ രാവിലെ ഇന്ന കെട്ടി ഇന്ന വേല വെക്കണം. ഈ അകത്തി പാപപ്രകൃതം ഉണ്ടെന്നുള്ള സമ്മതിക്കുമോ ഇല്ലയോ എനിക്കറിയില്ല. ഈ കൊച്ചു പിള്ളേർക്ക് ഈ നേഴ്സറി പോയിട്ട് വരുന്ന പാടുന്ന കേൾക്കുമ്പോൾ ഇനി ഇങ്ങനെ സങ്കടം തോന്നും. ജോണി ജോണി എന്നാ ജോണി ജോണി മോനോട് പറഞ്ഞോ, ജോണിയേ മോനെ എന്തോ യെസ് പപ്പ പഞ്ചസാര വരുത്തിന് കാണോ? ഞാനില്ല എടാ കള്ളം പറയുന്നു. ഏ ഞാൻ ജോണി മോൻ കള്ളം പറയുമോ? വായൊന്ന് വിളിച്ചേടാ. ആ വിളിച്ചപ്പം അപ്പോഴും അലിയാതെ കുറെ കിടക്കുന്നു. അപ്പനും മോനും കൂടെ ചിരി, ഹാ ചിരിയ തമാശ എന്ന് കണ്ടോ, രസിക്കുകയല്ലയോ? കള്ളം പറഞ്ഞിത് രസിക്കുക. നമ്മുടെ അകത്തുണ്ട് ഇത്. എൻ്റെ കൂടെ ഉണ്ടോ സൗരങ്ങളെ? അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷ്മതയോടെ ജീവിക്കണം, വളരെ സൂക്ഷ്മതയോടെ ജീവിക്കണം. ഈ മരുഭപ്രയാണം ഭയത്തോടെ കഴിക്കണം. നമ്മുടെ ആ പ്രകൃതം മാറാത്തതാണ്. നാളെ ഇന്നേർ കിട്ടുന്ന വേറെ വെക്കണമെന്ന് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ട് കിടക്കും. ഇവൻ അറിയുന്നില്ല അന്നത്തെ അന്നത്തെ രാജാവിന് CID ഇന്റലിജൻസ് ഒന്നും വേണ്ടെന്നറിയില്ല. ഇവൻ ചിന്തിച്ച ചിന്ത രാജാവിൻ്റെ സിംഹാസനം ഇടിമുഴക്കം പോലെ മുഴങ്ങുകയായിരുന്നു. അത് രാവിലെ എന്തോ ചെയ്യുന്നറിയാമോ, ഒരു ദൂതനെ അങ്ങോട്ട് പറഞ്ഞയച്ച് ഇവനെ പിടിച്ച് കശാപ്പ് ചെയ്തേച്ച സൂര്യൻ ഒതുക്കുള്ളൂ. 101 ഒഴിലത്തെ വാക്യം വേഗം ഒന്ന് വായിച്ചേരെ. 101 സാംസണും 101 ദി ലാസ്റ്റ് വേർഡ്സ് വായിച്ചു.
യഹോവയുടെ നഗരത്തിൽ നിന്ന് സകല ദുഷ്പ്രവർത്തിക്കാരെയും ഛേദിച്ചു കളയേണ്ടതിന് ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെയും ഞാൻ രാവിലെ തോറും നശിപ്പിക്കും.
കണ്ടോ, ദേശത്തിലെ ദുഷ്ടന്മാരെയൊക്കെയും ഞാൻ രാവിലെ തോറും, എന്നും രാവിലെ മുറ്റം തൂത്ത് സഹോദരിമാർ മുറ്റം തൂത്ത് വൃത്തിയാക്കുന്ന പോലെ എന്നും രാവിലെ കുറെ എണ്ണത്തിന് കശാപ്പ് ഇതേച്ച സൂര്യൻ ഒതുക്കിയുള്ള 1000 മണ്ടിൽ. അതാണ് സഭജനന്റെ പുസ്തകം 3:5 പറഞ്ഞുകൊണ്ട് രാവിലെ രാവിലെ വന്ന നീ തെറ്റാതെ വെളിച്ചത്താക്കും. അങ്ങനെ 1000 മണ്ട് വാഴ്ച. അന്ന് അപൂർവമായി മരണമുണ്ടായിരിക്കും. ബാലൻ 100 വയസ്സുള്ളവനായി മരിക്കും. 100 വയസ്സുള്ള കളി ആവുമ്പോൾ അയ്യോ പടിഞ്ഞാറേ വീട്ടിലെ ചെറുക്കൻ ചത്തുപോയെന്ന് പറയും. അയ്യോ എന്നെ പറയാം, അയ്യോ 100 വയസ്സേ ഉള്ളായിരുന്നു എന്ന് പറയും. അതാ ബാലൻ 100 വയസ്സുള്ളവനായി മരിക്കും. നല്ല ഭരണം എങ്ങനെയാ ഭരിക്കേണ്ടതെന്ന് കാണിച്ചു കൊടുക്കും. 1000 ആണ്ട്, ഇനി 1000 ആണ്ടിൻ്റെ ഒടുവിൽ ഇവനെ ഒന്ന് അഴിച്ചുവിടും. സാത്താനെ അഴിച്ചുവിടുമ്പോൾ അവൻ പാഞ്ഞിങ് വരും, വന്നിട്ട് പറയും എന്നെ വേറൊരു കോളത്തിൽ കൊണ്ടുപോയി ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു. നമ്മുടെ ഭൂമി ഇവർ പിടിച്ചെടുത്തിരിക്കുക, ഭൂമി വിമോചന മുന്നണി, കമോൺ. എൻ്റെ കൂടെ കൂടാൻ പറയുമ്പോൾ ഇവരെല്ലാം ഈ 1000 ആണ്ട് നന്മ അനുഭവിച്ചവനെല്ലാം അവൻ്റെ കൂടെ കൂടും. അതൊടുവിലത്തെ പോരാട്ടം, ആ വലിയ യുദ്ധത്തിൽ, ഹർമഗദോൺ, ആ യുദ്ധത്തിൽ കർത്താവിന്റെ വായിലെ വാക്കിനാൽ പിന്നെയും അവരെ ഒടുക്കിക്കളഞ്ഞ ശേഷം ആകാശങ്ങളിൽ വെള്ളസിംഹാസനം വെക്കും. വെള്ളസിംഹാസനം വെച്ച് ന്യായം വിധിക്കും. സ്തോത്രം. വെള്ളസിംഹാസന ന്യായവിധി, അതാണ് അന്ത്യ ന്യായവിധി. ഭൂമി തീക്കിരിയാക്കും. വെള്ളസിംഹാസനത്തിങ്കിൽ മരിച്ചവർ ആ ബാലവൃദ്ധം, ബാലികാ ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെ ഓരോരുത്തരായി വന്നു നിൽക്കും. പർവ്വതത്തിൽ കടുത്ത ന്യായവിധി ഉണ്ടാകും. ഈ ന്യായവിധിയെക്കുറിച്ച് ഈ നരകത്തെക്കുറിച്ചൊക്കെ ഒത്തിരി തെറ്റായ ധാരണകൾ വരുന്നുണ്ട്. ചില വാക്കുകൾ വേഗം പറഞ്ഞു നിർത്താം. നമ്മുടെ ഇടയിൽ ഒരു ചിന്തയുണ്ട്, എങ്ങനെയോ സ്വർഗം ദൈവത്തിന്റെ രാജ്യം, നരകം ബാക്കി പറഞ്ഞേ പിശാചിന്റെ രാജ്യം, അങ്ങനെ ഒരു ചിന്തയാ. ദൈവം സ്വർഗത്തിൽ വാഴുന്നു, പിശാച് നരകത്തിൽ വാഴുന്നു. ചിലർ ഇങ്ങനെയും പോലും പറയാറുണ്ട്, നരകത്തിൽ നിന്ന് ആളുകളെ കൊള്ളയടിച്ച് സ്വർഗത്തിലെ പ്രജകളെ എണ്ണം കൂട്ടുന്നു. പിശാചിന്റെ സാമ്രാജ്യമായ നരകത്തിൽ നിന്ന് ആളുകളെ കൊള്ളയടിച്ച് സ്വർഗത്തിലെ ദൈവത്തിലെ സാമ്രാജ്യത്തിന്റെ പ്രജകളെ എണ്ണം കൂട്ടണമെന്നൊക്കെ പറയാറുണ്ട്. എന്റെ പോന്നു സഹോദരങ്ങളെ, അങ്ങനെ ചിന്തിക്കരുത്. പിശാച് നരകത്തിൽ വാഴുകയല്ല, അത് അവന്റെ തടവറയാ. അവിടെയും വാഴുന്നവൻ എന്റെ ദൈവമാണ്. കേൾക്കുന്നുണ്ടല്ലോ? അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. 139 സങ്കീർത്തനം പറയുന്നു, സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൽ എന്റെ കിടക്ക് വിരിച്ചാൽ അവിടെയുണ്ട്. അവിടെയും വാഴുന്നവൻ എന്റെ ദൈവമാ. പിശാച് അവിടെ കഷ്ടമനുഭവിക്കുന്നവനാ. നരകത്തെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്തിൽ വ്യക്തമായ വെളിപ്പാടുകൾ, പഠനങ്ങൾ തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് തെറ്റായി ഒത്തിരി ആശയങ്ങൾ ഇപ്പോൾ ചൂടപ്പം പോലെ വിൽക്കുന്ന ചില പുസ്തകങ്ങൾ പ്രചരിച്ചിരിക്കുന്നുണ്ട്. മാത്രം ചില സൂചനകൾ വേഗം പറയുന്നു സഹോദരങ്ങളെ. നരകം, നരകത്തിൽ അകപ്പെടുന്നവർ ആത്മരൂപികളായിരിക്കും. ആത്മരൂപികൾക്ക് തിക്കാൻ ഒക്കുകയില്ല. മാറ്റർ മെറ്റീരിയലിന് മാത്രമേ തിക്കുള്ളൂ, തിക്കാൻ ഒക്കുള്ളൂ. ഒരു പുസ്തകത്തിൽ ആളുകൾ എന്നെ കാണിച്ചു, പിശാച് ഉണ്ടാക്കിയ നരകമെന്ന്. എന്നിട്ട് പിശാച് അവിടെ ഇട്ട് പിശാച് അല്ല പീഡിപ്പിക്കുന്നത്. എന്റെ കൂടെ ഉണ്ടോ എല്ലാരും? പിശാച് അവിടെ പീഡി അനുഭവിക്കുക അല്ല, പിശാച് നമ്മളെ പീഡിപ്പിക്കല്ല. ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്കൊത്തവണ്ണം ശിക്ഷാവിധി ക്രമീകരിച്ചിരിക്കുന്ന സ്ലോട്ടിൽ അവൻ അവനെ ഏൽപ്പിച്ചു കൊടുക്കുക. സ്തോത്രം. ഒന്നും കൂടി വ്യക്തമാക്കാം, നരകത്തിൽ ഒത്തിരി ഭാഗങ്ങളുണ്ട്. നരകത്തിന് വളരെ ഭാഗങ്ങളുണ്ട്. അത് തെറ്റിദ്ധരിക്കരുത്. ഭൂമിയുടെ നടുക്കോട്ട് കുഴിച്ചു കുഴിച്ച് ചെല്ലുമ്പോഴാണ് നരകമെന്ന ചിന്ത ചില ആളുകൾ വെച്ച് പുലർത്തിയിരുന്നു. അങ്ങനെ എഴുതിയ പുസ്തകങ്ങൾ നമ്മുടെ ഇടയിലുമുണ്ട്. നമ്മൾ ബഹുമാനിക്കുന്ന ദേവദാസന്മാരെല്ലാം അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. വേദപുസ്തകം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. ഭൂമിയുടെ നടുക്കോട്ട് കുഴിച്ചു കുഴിച്ചു കുഴിച്ച് ചെല്ലുമ്പോൾ കിട്ടുന്ന നല്ല നരകം അതിനേക്കാൾ ആഴവും വിശാലവുമാണ്. വേറെ ഒരു ഗോളമാണ് നരകം. കേൾക്കുന്നുണ്ടേ? ഈ ഭൂമി മൂലപദാർത്ഥങ്ങൾ വരെ കത്തി അഴിയും എന്ന് പറഞ്ഞ എവരി കണിക, ഓരോ കണികയും ഇത് കത്തി അഴിയും. എവറി ആറ്റം ഷൽ സ്പ്ലിറ്റ് അപ്പ്. അങ്ങനെ ഉണ്ടാകുന്ന ഊർജ സമാഹാരം കൊണ്ടാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ നടുക്കാണെങ്കിൽ നരകവും എന്തു പറ്റും? ഇല്ലാതെയായി പോകും. വേറെ ഒരു ഗോളമാണ് കയറി എന്നതിനാൽ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? അതിന് ഗ്രീക്കിലെ വാക്ക് കാറ്ററേറ്റ. കാറ്ററേറ്റ എന്ന് പറഞ്ഞാൽ ഭൂമിയേക്കാൾ അധോഭാഗങ്ങൾ, ഭൂമിയുടെ ഉള്ളിലോട്ടല്ല, ഭൂമിയേക്കാൾ ബിയോണ്ട് ദ പ്രീസിങ്സ് ഓഫ് ദി എർത്ത്, ബിയോണ്ട് ദ ബൗണ്ടറീസ് ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഉള്ളിലേക്കല്ല, ഭൂമിയേക്കാൾ പുറമേ, അതോ ആ താഴെയുള്ള ഭാഗങ്ങൾ, അവിടെയാണ് നരകം. നരകത്തിൽ ഒത്തിരി ഭാഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും ഭൂമിയോട് ചേർന്ന് വരുന്ന ഭാഗം, ആ ഭാഗത്തിന് ഷിയോൾ എന്നാണ് തിയോളജി പറയുന്നത്. ആ ഷിയോളിന് തന്നെ മൂന്ന് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഹെയ്ഡീസ്, രണ്ട് ഏബ്രഹാംസ് ബൂസം, പിന്നെ രണ്ടിന്റെ വടക്ക് വലിയൊരു ചാസം, വലിയൊരു പിളർപ്പ്. ഭൂമിയോട് ചേർന്ന് വരുന്ന ഭാഗമാണ് അബ്രഹാമിന്റെ മടി. പഴയ ഭക്തന്മാർ വരിക്കുമ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ വലിയൊരു പിളർപ്പ്, അത് കഴിഞ്ഞ ഹെയ്ഡീസ് നരകം, യാതനാസ്ഥലം. ലാസറിന്റെ ധനവാന്റെയും ഉപമയിൽ കർത്ത പറഞ്ഞു, ധനവാൻ അങ്ങോട്ട് പോയി, ലാസർ ഇങ്ങോട്ട് പോയി, ഇടയ്ക്ക് വലിയൊരു പിളർപ്പുണ്ട്. അത് കഴിഞ്ഞ് നരകത്തിന് ഏറ്റവും വലിയ ഭാഗം, അന്ത്യന്യായവിധിയിൽ, ന്യായവിധിക്ക് ശേഷം മനുഷ്യൻ തള്ളപ്പെടുന്ന ഭാഗം, അതിന് ഗിഹന്ന എന്ന വാക്കാ തിരുവെഴുത്ത് മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗിഹന്ന, തീയും കത്തും കത്തുന്ന പോയിക എന്ന് മലയാളത്തിൽ തർജ്ജിമ. അവൻ അതിനെ ആഴവും വിശാലവുമാക്കിയിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഭൂമിയുടെ നടുക്കല്ല എന്നുള്ളത് വേറൊരു തെളിവും കൂടെ കാണിച്ചു തരാം. എടുത്തു വായിച്ചാട്ടെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഐസിയാ ചാപ്റ്റർ 30:33 വേഗം വായിക്കണേ, നേരം പോകുന്നേ. ആ വായിച്ചോളൂ. ആ അതിനെ കത്തിക്കും, പണ്ട് തന്നെ എന്നാ നരകം ഉണ്ടാക്കിയത്? പണ്ട് ഭൂമി ഉണ്ടാക്കിയതെന്ന ആദിയിൽ. കേൾക്കുന്നുണ്ടോ? ആദിയിൽ ഭൂമി സൃഷ്ടിക്കുമ്പോൾ, ശ്രദ്ധിക്കണേ, ആദിയിൽ ഭൂമി സൃഷ്ടിക്കുമ്പോൾ പിശാജല്ല, അവൻ ലൂസിഫറാ. അവൻ വിശുദ്ധ ദൂതനായ സ്വർഗത്തിലുണ്ട്. അവന്റെ ആസ്ഥാനമായിട്ട് ഈ ഭൂമി കൽപ്പിച്ചു കൊടുത്തതാ. അന്ന് ഭൂമി സ്വർഗത്തോട് സാമീപ്യത്തിലാ. ആ അങ്ങനെ ഇരുന്ന ഭൂമി, ലൂസിഫറിന്റെ ആസ്ഥാനമായിരുന്ന ഭൂമി, ലൂസിഫർ ഈ ഭൂമിയിൽ വെച്ച് മത്സരിച്ച് അഹങ്കരിച്ചപ്പോഴാണ് അവനെ ഭൂമിയിൽ നിന്ന് പുറത്താക്കിയത്. ഏദനിൽ നിന്ന് പുറത്താക്കി. ഭൂമിക്ക് മൊത്തം പറഞ്ഞിരുന്ന പേരാ ഏദേൻ, പൂന്തോട്ടം എന്ന വാക്കിനർത്ഥം. ഒരു ഹാങ്ങിങ് ഗാർഡൻ ആയിരുന്നു സ്വർഗമെന്ന കൊട്ടാരത്തിന് മുമ്പിലെ ഒരു തൂക്കുവനം പോലെ, ഹാങ്ങിങ് ഗാർഡൻ പോലെയായിരുന്നു ഭൂമി. പുറത്താക്കി അവനെ അവിടുന്ന്, അവനെ പുറത്താക്കിയിട്ട് അവന് വേണ്ടി നരകമുണ്ടാക്കി. അതാണ് മത്തായി 25:41 പിശാചിന്റെ ദൂതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നരകം, നിത്യാഗ്നി. ശ്രദ്ധിക്കണേ സ്തോത്രം. ഈ ഭൂമിയെ തള്ളി, ആദ്യം വെള്ളം കൊണ്ട് മൂടി, ഇരുട്ട് കൊണ്ട് മൂടി, പിന്നെ അതിനെ പുനരുദ്ധരിക്കുന്നതാണ് 1 കാണുന്നത്. ആ ഭൂമിയെ പുനരുദ്ധരിച്ചു. ആ ഭൂമിയിൽ കിഴക്കോട്ട് ഒരു കരയായിരുന്നു, ഗോണ്ടവന ലാൻഡ്സ് നിന്ന് ജിയോളജി പറയും. അങ്ങോട്ട് മാറി, കിഴക്കോട്ട് മാറി, പഴയ പൂന്തോട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കൊച്ചു തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിൽ ആദവനെ ഹോവയെ സൃഷ്ടിച്ചാക്കി. ശ്രദ്ധിക്കണേ, വേറെ ഒരു ഗോളമാ അത്. പണ്ട് ഉണ്ടാക്കി ഭൂമി ആദിയിൽ സൃഷ്ടിച്ചു. അവന് പല ഭാഗങ്ങളുണ്ട്. ഇയാളും വിശാലമായ ഭാഗമാണ് ഗീഹന. ശ്രദ്ധിക്കണേ, അവിടെ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിയുടെ തീവ്രതയ്ക്കനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കാനുള്ള സംവിധാനം ദൈവം ഒരുക്കിയിരിക്കുക എന്നൊക്കെ പറഞ്ഞ നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? പറയാം. നിങ്ങൾ ഓർത്ത് നോക്കി, ഒരു പ്രമാദമായ ഒരു കേസിൽ 300 പ്രതികളുണ്ട്. ഇപ്പൊ ഈ അയോധ്യ ഡിമോളിഷൻ 300 പ്രതികളുണ്ട്. ഈ 300 പ്രതികൾക്ക് ഓരോരുത്തരും ആ കുറ്റത്തിൽ വഹിച്ച ചെയ്ത തെറ്റിന്റെ ഗൗരവം പരിഗണിച്ച് ഓരോരുത്തർക്ക് ശിക്ഷ കൊടുക്കുക. ഈ 300 പേർക്ക് ഡിഫറൻറ്റ് ശിക്ഷ കൊടുക്കാൻ ഒരു ജഡ്ജിക്ക് കഴിയണമെങ്കിൽ അവൻ എന്നാ ബുദ്ധിമാനായിരിക്കണം, അതിന് എന്നാ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കണം. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ജനിച്ച് ജീവിച്ചിരുന്ന കോടാകോടി മനുഷ്യർക്ക് ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്കനുസരിച്ചുള്ള ശിക്ഷ കൊടുക്കത്തക്ക സംവിധാനം നരകത്തിലുണ്ട്. നിത്യനരകത്തിലേക്ക് തള്ളപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗന്ധം കത്തുന്ന തീപ്പയ്ക്ക് അത് രണ്ടാമത്തെ മരണം. അതിനാണ് അന്ത്യന്യായം. അത് മരണമാണ്. മരണം എന്ന് പറഞ്ഞാൽ വേർപാട്. ശ്രദ്ധിക്കണേ, അവിടെ എല്ലാരും ഉണ്ടെങ്കിലും ആരും ആരെയും കാണുകയല്ല, ആർക്കും ആരോടും ഒരു സംസർഗമില്ല. ചെല്ലു പറയുന്നത് കേൾക്കും. ഒരിക്കൽ ഒരു മോനെ ഗൾഫിൽ വെച്ച് അന്വേഷിക്കപ്പെട്ടു. അവനോട് വന്നു, ഭയങ്കര പ്രശ്നം. അവനെ കുടുംബ കോടതി വിളിച്ച് വിസ്തരിക്കും. കുടുംബ കോടതി എന്ന് പറഞ്ഞാൽ വീടിന്റെ കുടുംബയോഗത്തിന്റെ കോടതി വിളിച്ച് വിസ്തരിച്ചപ്പം അവസാനം അവര് പറഞ്ഞ് ഇവൻ അവൻ നല്ല ഒന്നാം തരം കാര്യങ്ങളെല്ലാം പറഞ്ഞു. പറഞ്ഞു കൊടുത്തപ്പോ അവസാനം വലിയ കാരണം പറഞ്ഞ തീർപ്പ്, എടാ നിന്റെ അപ്പൻ അപ്പൂപ്പന്മാരെല്ലാം പോയ അവിടോട്ട് അവരുടെ കൂടെ നീയും പോയി കടന്നാ മതി. നീ ഒറ്റയ്ക്ക് ഒരു സ്വർഗത്തിലും പോകണ്ട. എടാ നീയും കൂടെ അവിടെ ഉണ്ടെങ്കിൽ അത്രയ്ക്ക് അവർക്കൊരാശ്വാസമാകും. നീയും കൂടെ അവിടെ പോയച്ചാ മതി. അതായിരുന്നു തീർപ്പ്. എന്റെ പൊന്നു സഹോദരങ്ങൾ, ഇവരെല്ലാം അവിടെ ഉണ്ടായിരിക്കും. ആരും ആരെയും കാണുകയല്ല. വേർപാടിന്റെ സ്ഥലമാണ്, ഒറ്റപ്പെടലിന്റെ സ്ഥലമാണ്. ഓരോരുത്തരും ലഭിച്ചിരിക്കുന്ന ശിക്ഷയുടെ ചെയ്ത തെറ്റിന്റെ ദുഷ്ടതയ്ക്കനുസരിച്ചുള്ള ശിക്ഷയുടെ തീവ്രത ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ലോട്ടിൽ അവൻ നിത്യത മുഴുവൻ കരച്ചലോടും പല്ലുകടിയോടും കഴിയും. പറഞ്ഞു തീർക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ കരച്ചിലും പല്ലുകടി. നിങ്ങൾ ഓർത്തു നോക്കിയേ, ഈ കരച്ചിലും പല്ലുകടി എന്ന് പറയുമ്പോ കടിക്കാൻ പല്ലില്ല. പല്ലില്ലാതെ പല്ല് കടിക്കാമോ? ഇവിടെ അങ്ങോട്ട് മനസ്സിനങ്ങോട്ട് ദുഃഖം അങ്ങോട്ട് താളം കെട്ടി തീവ്രമായി തീവ്രമായി നിൽക്കുമ്പോ ഒരാലറിയൊരു കരച്ചല്, ചങ്കത്തൊരു ഇടി, തലക്കൊരു തല്ല്, നാക്കൊരു കടി, കടന്നൊരു ഉരുളിച്ച, ഉറങ്ങിയൊരോട്ട, ഒരു റിലീഫാ. അതിനൊരു ചാൻസും ഇല്ല അവിടെ. പല്ലില്ലാതെ പല്ല് കടിക്കുന്നു എന്ന് ഓർത്തു നോക്കിയേ. ഇങ്ങനെ പറച്ചിലുണ്ട്, ഫാൻറ്റം പെയിൻ. മെഡിക്കൽ സയൻസിലുള്ളതാണ് ഫാൻറ്റം പെയിൻ. ഫാൻറ്റം പെയിൻ ഒരപ്പച്ചൻ, മക്കളെല്ലാം വിദേശങ്ങളിലൊക്കെയാ. അപ്പച്ചൻ അവസാനം അവിടെ ഒന്ന് താമസിക്കുക. അപ്പച്ചൻ്റെ ഡയബറ്റീസ് കൂടി ഒരു കാലം മുറിച്ച് കളഞ്ഞേക്കുക. ഒരു ഹോം നേഴ്സ്, ഒരു സഹോദരനുണ്ട്, നല്ല കെയർ കൊടുക്കുക, അങ്ങനൊരു ബന്ധു കൂട. ഒരു രാത്രി അപ്പച്ചൻ ഉറക്കത്തി എടോ അലച്ചു വിളിച്ചു, അവൻ എഴുന്നേറ്റു. എന്നാ അപ്പച്ച എടാ എൻ്റെ കാലേ പാമ്പ് കടിച്ചു പിടിച്ചേക്കുന്നടാ, എൻ്റെ കാലേ പാമ്പ് കടിച്ചു പിടിച്ചേക്കുന്നടാ. ഭയങ്കര അവൻ വേഗം വന്നു പുറപ്പൊക്കെ എടുത്തു നോക്കി, എൻ്റെ അപ്പച്ച എവിടെ എവിടെ ലൈറ്റ് ഇട്ടു, എവിടെ പാമ്പ് കടിച്ചു പിടിച്ചേ. അപ്പൊ ഒരു കാലേ ഉള്ളൂ, ആ കാലം ഒന്നുമില്ല. എടാ മറ്റേ കാലയില് മറ്റേ കാല പെരുവരലെ കടിച്ചു പിടിച്ചേക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനൊരു കാലില്ല. അപ്പച്ചൻ കടന്ന് ഭയങ്കര നിലവിളി, ഇല്ലാത്ത കാലെ പാമ്പ് കടിച്ചു പിടിച്ചേക്കുന്ന വിഷം കേറുന്നടാന്ന്. നിങ്ങൾ ഓർത്ത് നോക്കി, ഇതാണ് ഫാൻറ്റം പെയിൻ. നരകത്തിന്റെ അവസ്ഥ അതാ. പല്ലില്ലാതെ പല്ല് കടിക്കേണ്ടി വരുന്ന നിങ്ങൾ നിങ്ങളൊന്നറിയ ഓർത്ത് നോക്കി. ഒരു സഹോദരൻ ഒരു യൂറോപ്യൻ രാജ്യത്ത് കുടിയേറിയതാ, ക്യാൻസറായി, തൊണ്ടയ്ക്ക് ക്യാൻസർ, പല സർജറിക്ക് വിധേയപ്പെട്ടു. ഒടുവിൽ ഈ ഫാനിങ്സും ഇതെല്ലാം എടുത്ത് ഇതെല്ലാം ട്രക്കിയൊക്കെ മാറ്റി എല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചു. കുറേ കൂടി ജീവിച്ചു. പിന്നെ ഞാൻ കൂടി, പിന്നെ ഞാൻ ചെന്നു കുറേ ഭാഗം കൂടെ വേറെ പ്ലാസ്റ്റിക് കൊണ്ടുള്ള ഓരോന്നൊക്കെ പിടിപ്പിച്ചു. മരണാസന്നായി കിടക്കുക. അവരെ ആളിയൻ ഇവരൊന്നിച്ച് പഠിച്ചതാ, ഭാര്യയുടെ ആങ്ങള. അവന് വേറൊരു വിദേശ രാജ്യത്തുണ്ട്. മരണാസന്നായി കിടക്കുന്നു പറഞ്ഞിട്ട് കാണാൻ ഓടി വന്നു. ഓടി വന്നപ്പം ആ സ്ഥലത്ത് ഒരു പ്രത്യേക ബെഡിൽ ഇവനെ കിടത്തിയിരിക്കുക. എല്ലാ സാധനങ്ങളും പിടിപ്പിച്ചിട്ടുണ്ട്, ഓക്സിജൻ അത് ഇതെല്ലാം എല്ലാം കൊടുക്കാനായിട്ട്. ഒരു ഒരു സമ്പന്നമായൊരു യൂറോപ്യൻ രാജ്യത്ത് എല്ലാം ഉണ്ട്. എല്ലാ മീറ്ററുകളും എല്ലാം ഘടിപ്പിച്ചേക്കുക. ശരീരത്തിൻ്റെ വെള്ളനില, ഓക്സിജൻ എല്ലാം കാണാം മീറ്ററുകളിൽ. ഈ ആളിനെ കണ്ടപ്പോഴത്തേന് പിന്നെ ഭയം വിഷമായി. അവിടെ പറഞ്ഞു, വെള്ളം വെള്ളം, എനിക്കൊരു വെള്ളം തന്നിട്ട് ചുണ്ടും അനക്കി പറഞ്ഞു, ഞാൻ വെള്ളം കുടിച്ചിട്ട് രണ്ടാഴ്ചയായി, എനിക്കൊരു തുള്ളി വെള്ളം. എൻ്റെ തൊണ്ട വരണ്ടിരിക്കുക. ഒരു തുള്ളി വെള്ളം തരാൻ പറയാമോ? ഒരു വെള്ളം കുടിച്ച് ഞാൻ മരിച്ചോട്ടെ. ഇവനെ പറഞ്ഞോ ആ സങ്കടം കണ്ടിട്ട് ഇവനങ്ങ് വിഷമായി ഓടിച്ചു. അവർക്ക് വെള്ളം, അവര് വെള്ളം കൊടുക്കുക, ഭയങ്കര വിഷമത്തിലായിരുന്നു. നേഴ്സുമാർ ഓടി വന്നു, എല്ലാം നോക്കിയപ്പോ എല്ലാം മീറ്റേഴ്സ് എവറിതിങ് ഈസ് റെഡി. പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു, ഡോക്ടർ വന്നു, എല്ലാം നോക്കി, എല്ലാം എവറിതിങ് ഈസ് റെഡി. ഡോക്ടർ പിന്നെ ഇവനെ വിളിച്ചോണ്ട് അകത്ത് കയറി, ഈ അളിയനെ വിളിച്ചോണ്ട് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുത്തപ്പം പറയും, തൊണ്ട വരണ്ടെന്നല്ലേ പറയുന്നേ. എന്നിട്ട് ആ ഒടുവിൽ ആ ഡോക്ടർ പറഞ്ഞു, അവന് അവിടെ തൊണ്ട ഉണ്ടായിട്ട് വേണ്ടേ, അത് പ്ലാസ്റ്റിക്കാ. തൊണ്ടയില്ലാതെ തൊണ്ട വരളും, കാലില്ലാതെ കാലേ പാമ്പ് കടിച്ചു പിടിക്കും, പല്ലില്ലാതെ പല്ല് കടിക്കുന്ന ഗതി കേടൊന്ന് ഓർത്തു നോക്കി. ഓ ദ ഹൊറിബിൾ ഇമോഷണൽ പെൻഡ് അപ്പ് ഫീലിംഗ്സ്, സോളിഡിഫൈഡ് ഡെസ്പെയർ ഗ്രീഫ്, എന്തോ എന്നൊക്കെ പറയണ്ടേ. വേദനയും നിരാശയും ദുഃഖവും, അതാ കരച്ചിലും പല്ലുകടിയും. പല്ലുകടിക്കുന്നത് സത്യം അറിഞ്ഞിട്ടും അനുസരിക്കാൻ അനുവദിക്കാതിരുന്നവരെ ഓർത്ത്, കരച്ചിലതിൻ്റെ അവസ്ഥ ഓർത്ത്, ആരുമില്ല സഹതപിക്കാൻ, ഒറ്റയ്ക്ക് നിത്യത മുഴുവൻ, അതാണ് നരകം. യഹൂദന്മാർ ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. എൻ്റെ യേശു കർത്താവ് ഇവിടെ വന്നപ്പോഴും വീണ് 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 വീണുകൊണ്ടിരുന്ന ഇത് നിത്യയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അടിയിൽ ചെല്ലും, ഇത് പരിധിയുള്ള സ്ഥലമാണെങ്കിൽ അടിയിൽ ചെല്ലുമല്ലോ. ഇല്ല, വീണോ വീണുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ എക്സർസൈസറേൽ നിങ്ങൾ ഓട്, 500 മൈൽ ഓടിയാലും നിൽക്കുന്നിടത്ത് നിൽക്കും. ഇപ്പൊ പറഞ്ഞു കൊടുക്കാൻ എളുപ്പമാകും, പണ്ടൊക്കെയാണെങ്കിൽ ഒത്തിരിയൊക്കെ പറഞ്ഞു കൊടുത്താലേ നോക്കും. ഇപ്പൊ വളരെ എളുപ്പമാണ് പറഞ്ഞു കൊടുക്കാൻ. യു ആർ റണ്ണിങ് ഭയങ്കര വേഗത്തിൽ ഓടുക. ഇപ്പൊ ഞാൻ 3 മാസമായിട്ട് ഇപ്പൊ 500 മൈൽ ഓടി, നിൽക്കുന്നിടത്ത് നിൽക്കുക. ഇതുപോലെ ഫോളിങ് 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 ആൻഡ് ഫോർ എവർ ഫോളിങ്. കേട്ടി, വലിയ കെട്ടിടത്തിന് മുകളിൽ ചില കുഞ്ഞുങ്ങൾ വീണാൽ രക്ഷപ്പെടും, പ്രായമുള്ളവർ വീണാൽ ചതുവും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മിക്കവാറും ഉള്ളത് കാലൊടിഞ്ഞു, കൈയൊടിഞ്ഞു, അതുകൊണ്ടൊന്നും അല്ല, തലയടിച്ചില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മാസീവ് കാർഡിയാക് അറസ്റ്റ്. താഴെ വരുന്ന അടിക്കുന്നതിന് മുമ്പേ പോയി. നിങ്ങളെന്നോർത്ത് നോക്കിയ മേളി അവരുന്ന ആ വരവ് അകത്തൊരു തീ കോരിയിട്ട പോലെ. ആ അവസ്ഥയിൽ നിദ്ര മുഴുവൻ സഹതപിക്കാൻ ആരുമില്ല, ഒരു വാക്ക് പറയാനാരുമില്ല. ദൈവം പോലും ഓർക്കുന്നില്ല. തള്ളി, ഇതാണ് നരകം. പപ്പങ്കളിയാന്നാ വിചാരിച്ചേക്കുന്നേ. ഓമന പുത്രനെ കാൽവൽ കുരുതി കൊടുത്തേച്ചാ രക്ഷാമാർഗം ഒരുക്കിയിരിക്കുന്നു. കാൽവറി എത്ര ഘോരമാണോ അതിനാനുപാതികമായി നരകം ഭീകരമാണ്. അന്ത്യന്യായവിധിയിൽ പാപം ചെയ്തുകൊണ്ടല്ല ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞതാ, ഞാൻ ആവർത്തിക്കുന്നില്ല. നഷ്ടപ്പെട്ടു പോയാൽ പോയി. പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നി. മനുഷ്യന് വേണ്ടി നരകം ഉണ്ടാക്കിയിട്ടില്ല. മനുഷ്യൻ എന്ന നിലയിലല്ല ഒരാൾ നരകത്തിൽ പോകുന്നത്. നരകത്തിലേക്ക് തള്ളപ്പെടുന്നവന്റെ സ്റ്റാറ്റസ് പിശാചിന്റെ ദൂതൻ, മനുഷ്യനെന്നല്ല. പിശാചിനെ എന്തെങ്കിലും നിത്യത്തിൽ സ്വർഗത്തിലേക്ക് സ്വീകരിച്ചാൽ ഇവനെയും കൂടെ സ്വീകരിക്കും. ഇല്ല, ഒരിക്കലുമില്ല. എന്റെ സഹോദരങ്ങളെ, ഇതാണ് അന്ത്യന്യായവിധി. വലിയൊരു വിഷയം, ചുരുക്കി ഞാൻ വേഗം പറയുമായിരുന്നു. എന്തെങ്കിലും ന്യായമായ വിഷയം ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കണം. നിങ്ങളെ ഭയപ്പെടുത്താൻ പറഞ്ഞല്ല, സത്യം പറഞ്ഞാ, വേദപുസ്തകത്തിലെ കാര്യം പറഞ്ഞാ. ദൈവം നമ്മളെ വിടുവിച്ച വീണ്ടെടുപ്പോർത്താൽ എന്റെ വാഴ്ത്തപ്പെട കർത്താവ് അയ്യോ കഷ്ടമെന്ന് എന്തിനെ കുറിച്ചെങ്കിലും പറഞ്ഞെങ്കിൽ നരകത്തെ കുറിച്ചാ. എന്റെ കർത്താവ് അയ്യോ കഷ്ടമെന്ന് പറയണമെങ്കിൽ അത് സീരിയസ് ആ. തീ കൊണ്ട് ഉപ്പിടുവെന്നാ പറഞ്ഞേക്കുന്നത്. ഉപ്പിടുവെന്ന് പറഞ്ഞാൽ ചില എനിക്ക് വിഷമം തോന്നാറുണ്ട്. ചില എഴുതി വായിച്ചു സങ്കടം തോന്നി. ഒരു തീപ്പലക വെച്ചേക്കുന്നു, അതിനെ നേരത്തെ കിടത്തി, അതിന് മുകളിലൊരു തീപ്പലക വെച്ചു, കട്ടയും പിരിയും വെച്ച് മുറുക്കി വെച്ചു, അതിന് മുകളിൽ കുറെ പേരെ കിടത്തി, അതിന് മുകളിലൊരു തീപ്പലക വെച്ചു, കട്ടയും പിരിച്ച്. ഇങ്ങനൊന്നും അല്ല തവണങ്ങളെ വേറെ ദിവസം പറഞ്ഞു പിടിപ്പിക്കുന്നു. ആർക്കും ആരോടും ഒരു സംസർഗമില്ല. അത് ഒറ്റപ്പെടലിന്റെ സ്ഥലമാണ്. തീ കൊണ്ട് ഉപ്പിടുവെന്ന് പറഞ്ഞാൽ നശിക്കാതെ തന്നെ തീയിൽ നിലനിർത്തുമെന്ന്. ഉപ്പിടുക എന്ന് പറഞ്ഞാൽ പ്രിസർവ് ചെയ്യുന്ന. ചാകാത്ത പുഴുവും കെടാത്ത തീയും അകത്തെ തീ ഒരിക്കലും കെടുകയില്ല. പുറത്തും തീയ, അകത്തും തീയ. വിശീർണത്തിന് മുതിരുന്നില്ല. എല്ലാം വ്യവസ്ഥ പ്രകാരം പോകണമല്ലോ. നിയമിക്കപ്പെട്ട സമയം ഇവിടെ കഴിഞ്ഞു. എൻ്റെ സഹോദരങ്ങളെ, ഇതിൽ നിന്ന് വ്യക്തമായും സത്യമായും തീർച്ചയായും ഞാൻ മോചനം പ്രാപിച്ചു എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? നമ്മുടെ മേൽ വരേണ്ട ശിക്ഷാവിധി മുഴുവൻ പുത്രന്റെ മേൽ ചുമത്തി. കയറി എന്നതിനാൽ ഭൂമിയിൽ നിന്ന് അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി. നമ്മൾ പോകേണ്ട സ്തോത്രം, ഹല്ലേലൂയ. ആ ദൈവകോപത്തിന്റെ ശിക്ഷാവിധി നമ്മളെ വിടുവിക്കുവാൻ എൻ്റെ കർത്താവ് നമുക്ക് പകരം ദൈവനീതി നിവർത്തിച്ചു. അവൻ ദൈവനീതി നിവർത്തിച്ചുകൊണ്ട് അവനും കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. മരണത്തിന് അവനെ പിടിച്ചു വെക്കുക അസാധ്യം, അസാധ്യമായിരുന്നു. സ്തോത്രം. നിത്യമായ മരണത്തിൽ നിന്ന് പുത്രനെ യാഗമായി കൊടുത്ത് നമ്മളെ വീണ്ടെടുത്ത ദൈവസ്നേഹത്തിന് മുമ്പിൽ സ്തോത്രം. നമുക്ക് എന്തു പറയാനുണ്ട്? എൻ്റെ കർത്താവേ സ്തോത്രം. അങ്ങനെ നീതിമാനാണ്, അങ്ങനെ നീതിമാനാണ് സ്തോത്രം. എനിക്കൊരു സ്വയനീതിയുമില്ല. എന്നാൽ എന്നെ നീതീകരിക്കുവാൻ എന്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് എനിക്ക് പകരം കാൽവരലി യാഗമായ തിരുമേനി ഒരുക്കിയ ഈ നീതിയുടെ മാർഗത്തിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം. എന്റെ മരണം അങ്ങ് ഏറ്റെടുത്തതുകൊണ്ട് അങ്ങയുടെ മരണം എന്റെ മരണമെന്ന് ഞാൻ ഇത് അംഗീകരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയും ജീവിക്കുന്നു. ഒരുത്തൻ ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയായി. കർത്താവേ അങ്ങയിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നത് പറയുവാൻ ആരുണ്ട്? നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടയ്ക്കാം പ്ലീസ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ചില മണിക്കൂറുകൾ കൂടി ഇവിടെ നിന്ന് ഇതിൻ്റെ വിവിധ വിഭാഗങ്ങൾ വിശദീകരിച്ചു തന്നാൽ കൊള്ളാമെന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ബുദ്ധിയുള്ളവരും ദൈവദിനത്തെ സ്നേഹിക്കുന്നവരും ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്നവരുമാണ്. എന്നാൽ നമ്മുടെ ഒരുക്കത്തെക്കുറിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചേ. ചിലർ ധാർഷ്ട്യത്തോടെ മത്സരഭാവത്തിൽ ഇങ്ങനെ പോന്നെ പോയാൽ മതി എന്ന ഭാവത്തിൽ ചിലർ ജീവിക്കുന്നത് കണ്ട് ദുഃഖം തോന്നിയിട്ടുണ്ട്. ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും അങ്ങനെയുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നെങ്കിൽ ഇന്ന് രാത്രി അതൊന്ന് ഏറ്റു പറഞ്ഞാട്ട്, ഇന്ന് രാത്രി അതൊന്ന് ഏറ്റു പറഞ്ഞാട്ട്. എൻ്റെ കർത്താവേ, അങ്ങുന്ന അയ്യോ കഷ്ടമെന്ന് പറയത്തക്കതുപോലെ ഭീകരമായി ഈ നരകവിധിയിൽ നിന്ന് സ്തോത്രം കാൽവറിലെ ഘോര മരണം വരിച്ച് അങ്ങ് തന്നെ വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പിന്റെ വഴി ഒരുക്കി ആ മരണത്തോടെ ഏകീഭവിച്ച് ആ മരണത്തിൽ പങ്കാളിയായി ഒരു പുതിയ സൃഷ്ടിയായി ജീവിക്കുവാൻ അങ്ങ് എനിക്ക് ഭാഗ്യം തന്നല്ലോ. എന്നാൽ സ്തോത്രം കർത്താവേ, എൻ്റെ ഇവിടുത്തെ ജീവിതം മെച്ചപ്പെടാൻ വേണ്ടി ഞാൻ അങ്ങേ പിൻപറ്റുന്നു എന്ന അവസ്ഥയിൽ നിന്ന് എനിക്കൊരു ഉയർച്ച തരണമേ. കർത്താവേ, ആ മരണത്തോടെ ഏകീഭവിക്കുന്ന ഒരവസ്ഥയ്ക്കായി ഞാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്തിൽ ജീവിക്കുന്ന അവസ്ഥയിൽ ജീവിക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു, ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അതിനെതിരായി വരുന്ന എല്ലാ പ്രലോഭനങ്ങളോടും ഞാൻ നോ എന്ന് പറയും. സ്തോത്രം, എന്നെ സ്നേഹിച്ച് എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ കർത്താവിനുള്ള സ്നേഹം നിമിത്തം ജീവിക്കുവാൻ ഞാൻ എന്നെ ഇതാ സമർപ്പിക്കുന്നു. സ്തോത്രം, ദൈവസ്ഥലം ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ സഹോദരങ്ങളെ. ഹാലലൂയ. അവർ കുഞ്ഞാടിന്റെ രക്തം മുഖാന്തരവും സകല സാക്ഷിയും വചനത്താലും സാത്താനെ ജയിച്ചു എന്ന് തിരുവെഴുത്തിലുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സാത്താന്റെ മേൽ നിങ്ങളുടെ തീരുമാനത്തിനും സമർപ്പണത്തിനും ദൈവസ്ഥാനുള്ള ഏൽപ്പിച്ചു കൊടുക്കലിനും എതിരായി പോരാടുവാൻ സാധ്യതയുള്ള സാത്താന്റെ മേൽ വിജയമുണ്ടാകുവാൻ നിങ്ങൾ സാക്ഷ്യമായി എന്ന് ദൈവസ്ഥാനം പ്രസ്താവിക്കുന്നത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയാണ്. അത് അതിൽ നിങ്ങൾക്ക് സഹായകരമാകുമെന്നുള്ളത് കൊണ്ട് അതാ ഞാനൊരു പുതിയ സമർപ്പണം ഞാൻ ദൈവസ്ഥാനം എടുക്കുന്നു. സ്തോത്രം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവസ്ഥാനം സാക്ഷ്യമായി പ്രസ്താവിക്കാൻ താല്പര്യപ്പെടുന്നവർ സാക്ഷ്യത്തിന്റെ അടയാളമായി തങ്ങളെ വലുതുകരമെന്ന് ഉയർത്താം. സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്ര, ധൈര്യമായി കരങ്ങൾ ഉയർത്തിയാണ്. ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ, ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, സ്തോത്രം. ഭയങ്കരമായ നരകവിധിയിൽ നിന്ന് സ്തോത്രം ഞങ്ങളെ വീണ്ടെടുത്ത് തിരുമേയുടെ കൃപയോർത്ത് ഞങ്ങൾ തിരുമേനെ സ്തുതിക്കുന്നു. കർത്താവേ, അതിലേക്ക് ഞങ്ങളെ വലിച്ചു കളയുവാനായി പിശാച് പിന്നെയും പരിശ്രമിക്കുമ്പോൾ അവന്റെ വിധിയിൽ ഞങ്ങളെയും ഓഹരിക്കാരാക്കുവാൻ അവൻ ഞങ്ങളെ വലിച്ചു കളയുവാൻ വിവിധ പ്രലോഭനങ്ങൾ കൊണ്ട് കർത്താവേ ഞങ്ങളെ വഴിതെറ്റിക്കുവാൻ അവൻ സ്വാധീനിക്കുമ്പോൾ കർത്താവേ ഞങ്ങൾക്ക് വിജയം തരണമേ, ഞങ്ങൾക്ക് വിജയം തരണമേ. കർത്താവേ, ഞങ്ങൾ ഞങ്ങളുടെ ബലഹീന കരങ്ങൾ തിരുമേനിയുടെ തിരുസന്നിധിയിലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ ബലമുള്ള ഭുജകൾ നീട്ടി ഞങ്ങളുടെ ബലഹീന കരങ്ങളെ അവിടുന്ന് പിടിച്ചുകൊള്ളണമേ. വീഴാതൊരു ഞങ്ങളെ സൂക്ഷിക്കണമേ. കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ തിരുസനം നിത്യജീവൽ കാണുവാൻ കൃപ നൽകണമേ. മഹത്വം അങ്ങ് എടുക്കണം. യേശു കൃഷ്ണ നാമത്തിൽ പിതാവേ. കരങ്ങൾ ദാത്തിയുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ സന്ദേശത്തിന് സമാപനം ഒരു വാചകം പ്രാർത്ഥിച്ചെന്നേ ഉള്ളൂ. ദൈവദാസന്മാർ യോഗ്യമായ പ്രാർത്ഥിച്ചു അവസാനിപ്പിക്കുന്നതാണ്. സത്യോടെ കേട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവനാഥനെ നന്ദിയും വന്ദനവും അറിയിക്കുന്നു. ന്യായമായ എന്തെങ്കിലും വിശീർണം ആവശ്യമുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ചോദിച്ചാൽ പറയുന്നതിന് സന്തോഷമേ ഉള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. വേഗം വരുന്ന കർത്താവിനെ എതിരേൽപ്പാൻ ഒരുങ്ങാം.